ആദ്യ മുതൽ എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവനുമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർമ്മ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർമ്മ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ എന്റെ അടിയാരോട് കരുണയനക്ക് രാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോ കർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിനക്ക് നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരാണമേ. നിന്റെ ദുരിതാശ്വാസത്തിലെ സമ്മേലമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഇനി അതൃഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. എന്നാൽ രാജ്യശക്തിയും മഹത്വവും നിന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമി കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ദർശനമായ നമ്മുടെ കർത്താവായി യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സിദ്ധമുള്ളതിനോട് തുറയും ഏ നമ്പ്രാന്റെ അമ്മ. കവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തുംബ്രാനമേശ്വരണമേമീൻമാർക്കുമാർ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ സന്ധ്യയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ കൃപാസഹായങ്ങൾ ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് പ്രത്യേകിച്ച് കർത്താവെ നിന്റെ തിരുവചനത്തിൽ നിന്ന് ഞങ്ങൾ ധ്യാനിക്കുന്നു. കർത്താവിന്റെ കരുണയാൽ വിശ്വാസ സത്യങ്ങളെയും നിന്റെ തിരുവചനത്തിൽ മറഞ്ഞു കിടക്കുന്ന ആഴമേറിയ കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണമേ. ഞങ്ങളൊക്കെ ഏഴുകളും ബലഹീനരും കഴിവില്ലാത്തവരുമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോടൊപ്പം ഇരിക്കണമേ. ഞങ്ങളെ അനാഥരായി വിടരുത്. കൃപയാൽ ഞങ്ങളെ പൊതിയണമേ. പ്രത്യേകിച്ച് കർത്താവ് ബലഹീനങ്ങളായ നോയമ്പ് ഉപവാസങ്ങളെ കൈക്കൊള്ളണമേ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ അടിയങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇച്ഛിക്കാത്ത തിന്മ പലപ്പോഴും ചെയ്തു പോകുന്നു. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ നിന്റെ കരുണയുടെ ചെറുകിൻ നിഴലിൽ ഞങ്ങൾ സങ്കേതപ്പെടുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ നോയമ്പിന്റെ ദിവസങ്ങളിൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ദൈവമായ കർത്താവെ മോശയും ഏലിയാവിനെയും ദാനിയേലിനും ഒക്കെ അവിടുന്ന് കൊടുത്ത കൃപകളും അനുഗ്രഹങ്ങളും പ്രതിസന്ധികളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം പ്രദാനം ചെയ്തതുപോലെ അടിയങ്ങളെയും വഴി നടത്തണമേ. ദേവനമ്പുരാന്റെ കരുണയാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ തലമുറകളെ ഹൃദയത്തിന്റെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനേക മാതാപിതാക്കളുടെ പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ഒക്കെ കടന്നു പോകുന്നുണ്ടല്ലോ. കർത്താവ് ഞങ്ങളെയൊക്കെ അനുഗ്രഹിക്കുകയും യുവതി യുവാക്കൾ ദൈവസന്നിധിയിൽ ബലപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലായിരിക്കാൻ സഹായിക്കുകയും ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ ഈ ദിവസം അനുഗ്രഹത്തിന്റെ ആത്മമാരി ചൊരിയുകയും നന്മകളിൽ ഞങ്ങളെ സമർത്ഥരാക്കി തീർക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എം എം വി എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. അഖിലമലങ്കര തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും ഭദ്രാസനത്തിൽ പ്രിയന് തിരുമേനി, ബഹുമാനപ്പെട്ട ബിന്നിയേച്ചൻ, ഇതിന്റെ ചുമതലക്കാരായിട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാതാക്കള്, സഹോദരിമാര്, കർത്താവ് ഒരു യൂണിറ്റ് തലത്തിലും പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവര് അനുഗ്രഹീതമായി സ്ഥാനത്തെ മുൻപിലേക്ക് കൊണ്ടുപോകേണ്ടതുകൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വഴി നടത്തണമേ. നിന്നിൽ ശരണപ്പെട്ടെടുക്കുന്ന തീരുമാനങ്ങൾ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും കൂടെ ഇരിക്കണമേ. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടെ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്നേ സ്തുതിയർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ. പ്രിയ ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബിന്നിയേച്ചൻ കർത്താവിൽ അനുഗ്രഹീതരെ, നമ്മള് ജ്ഞാനബോധിനി എന്ന പുസ്തകത്തിലെ കേസ് സ്റ്റഡി ഓഫ് അവർ ചേർച്ച് ഹോളി ബാപ്റ്റിസം ആൻഡ് ഹോളി ക്രിസ്മേഷൻ ആണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവസന്നിധിയിൽ ശക്തിയായി നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ മോശയും ഏലിയാവും ദാനിയേലും ഒക്കെ നോയമ്പ് നോറ്റു. നമ്മുടെ കർത്താവ് നോയമ്പ് നോറ്റു. മോശ നോയമ്പ് നോറ്റപ്പം മോശയ്ക്ക് ന്യായപ്രമാണങ്ങൾ കിട്ടി. എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ കുത്തഴിഞ്ഞു കിടന്ന ജീവിതം കെട്ടി പുതുക്കി ചില കെട്ടുപാടുകൾക്കൊക്കെ ഉള്ളിലാക്കി ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ കിട്ടി. റമൈബ് നോക്കുമ്പോൾ ഒരു ഗുണമാണ്, ഇത്രയും നാളുള്ള സ്വാതന്ത്ര്യങ്ങളൊക്കെ ചെറുപ്പം നഷ്ടപ്പെട്ടു പോകും. മോശം നോയമ്പ് നോക്കിയപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് കൽപ്പനകൾ എഴുതിയ കൽപ്പനകളാണ് കിട്ടിയത്. ഏലിയാവ് നോയമ്പ് നോറ്റു, ദൈവത്തിന്റെ പർവ്വതമായ ഹോറേബ് വരെയും പ്രത്യേകിച്ച് കർമേൽ മലമേൽ കർത്താവിന്റെ ശക്തി ഇറങ്ങുവാൻ തക്കവണ്ണം ബാലിന്റെ പ്രവാചകന്മാരെ കൊന്നൊടുക്കി ദൈവത്തിന്റെ ശക്തി ലോകത്തിന് മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് കൂട്ടമായിട്ട് നിന്നല്ല, ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തിന്റെ ശക്തി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണം ഏലിയാവിന് സാധിച്ചു. ദാനിയേല് നോയമ്പ് നോറ്റു. ചുരുക്കത്തിൽ ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു, സിംഹങ്ങളും ദാനിയേലിനോടൊത്ത് ഉപവാസം ആചരിച്ചു. പൈതങ്ങൾ നാലു പേരും മൂന്ന് പേരെ കെട്ടി അഗ്നിച്ചൂളയിലിട്ടു, ശദ്രക്ക് മേശക്ക് അഭേദനഗോവിനെയൊക്കെ. പക്ഷേ അഗ്നി അവരെ തൊടുക പോലും ചെയ്തില്ല. എത്രമാത്രം തീച്ചൂളകൾ ശക്തമാണെങ്കിലും ദിവസനദിയിൽ ശാഖപദാർത്ഥവും പച്ചവെള്ളവുമൊക്കെ കുടിച്ച് നോയമ്പിന്റെ ദിവസങ്ങളിൽ പലരും ചിന്തിക്കും എന്നാ ഈ ഇറച്ചിയും മീനും കുഴപ്പം. ഇറച്ചിക്കും മീനും കുഴപ്പമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമായി നെല്ല് വിതയ്ക്കുന്ന പാടത്ത് ചീര കളയ, ചീര വിതയ്ക്കുന്ന പാടത്ത് നെല്ല് കളയ. അപ്പോ ഈ നെല്ലിനും ചീരയ്ക്കും കുഴപ്പമുണ്ടായിട്ടാണോ? അല്ല, അത് ഒറ്റയ്ക്കും പട്ടയ്ക്കും അത് ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രത്യേകിച്ച് വേർതിരിച്ച് സമർപ്പിക്കുന്ന ദിവസം കർത്താവ് തന്നെ 40 രാവും 40 പകലും ഉപവസിച്ച് നമുക്ക് കാണിച്ചു തന്ന ശ്രേഷ്ഠമായ മാതൃക. ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ അവര് ശാഖ പദാർത്ഥവും പച്ചവെള്ളവും ഒക്കെ കുടിച്ച് അങ്ങനെ ഉപവസിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നോയമ്പ് നോറ്റു, തീച്ചുളയിൽ നിന്ന് അവരെ വലിച്ചെടുത്തു ദൈവം. ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ ഉടുപ്പിന് പോലും ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഈ ഉടുപ്പേ അവർ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന പിള്ളേരെ കെട്ടിയിരുന്ന കയറുണ്ടല്ലോ, ആ കയർ ബാബേലിന്റെ കയറാ. ഈ കുഞ്ഞുങ്ങള് ഇസ്രായേലിലെ ഉടുപ്പിട്ടുകൊണ്ട് വാഗ്ദത്ത സന്തതികളായിട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുമെങ്കിൽ നിന്നെ ബന്ധിച്ചിരിക്കുന്ന കയർ എത്ര വലിയ കെടി കെട്ടിയ സാമ്രാജ്യത്തിൻ്റെതാണെങ്കിലും ദൈവം അത് പൊട്ടിച്ചു കളയും. തീ അങ്ങോട്ട് കയറിയപ്പോഴേ കെട്ടിയിരുന്ന ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു. പക്ഷെ നിന്റെ ഒരു ഉടുപ്പേലോ നിന്റെ ഒരു ശരീരത്തിലെ ഒരു രോമത്തിൽ പോലും തൊടുവാൻ ആ അഗ്നിനാവുകൾക്കാവില്ല എന്നുള്ളൊരു വലിയ ഉദാഹരണമുണ്ട്. ദാനിയേല് നോയമ്പ് നോറ്റു, സിംഹങ്ങളും ദാനിയേലിനോടൊത്ത് ഉപവസിച്ചു. നോക്കൂ, ഈ രാജാവ് വെളുപ്പിന് അധികാലത്ത് എഴുന്നേറ്റ് രാജാവ് ഈ സിംഹക്കുഴിയുടെ അടുത്ത് വന്ന് നോക്കുന്നുണ്ട്. ഞാൻ പറയും, ഈ രാജാക്കന്മാരുടെ ഉറക്കമൊക്കെ കെടും, അവർക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നല്ലതായിട്ട് മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചാൽ ചിലരുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെടും. തീർച്ചയായിട്ടും ഓർക്കുക, ദൈവത്തിന് കണ്ണുനീരോടെ മുട്ടിപ്പായിട്ട് ദിവസങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കാം, ദൈവമിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് നോയമ്പ് നോറ്റ് മാതൃക കാണിച്ചല്ലോ. ദൈവപുത്രൻ ഈ ലോകത്തിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതിയെ ജയിക്കാനായിട്ട് സാധിക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്രമാത്രം നോയമ്പ് നോക്കിയാൽ പറ്റും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് വിചാരിക്കുക, ഒരു നേരം നമ്മൾ ഭക്ഷണം ഉപേക്ഷിക്കുന്നു, രണ്ടു നേരം ഉപേക്ഷിക്കുന്നു, അല്ലെ ദിവസം ഒരു നേരം കഴിക്കുന്നുള്ളൂ. പട്ടിണി സമരം കിടന്നിട്ടൊരു കാര്യമില്ല,
പട്ടിണി സമരം അല്ല. അതിനേക്കാളുപരി നമ്മളുടെ നാവ് നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ പരിപൂർണമായി വിനയപ്പെട്ട് കുമ്പിടുന്നതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ സാഷ്ടാംഗ നമസ്കാരം എന്നാ പറയുക. സാഷ്ടാംഗ നമസ്കാരം എന്ന് പറഞ്ഞാൽ രണ്ട് രീതി ഭാരത പാരമ്പര്യത്തിൽ നമസ്കാരം നടത്തും. ഒന്ന് ദണ്ഡ നമസ്കാരം, നമ്മൾ യാമപ്രാർത്ഥനയ്ക്ക് ദണ്ഡ നമസ്കാരം എന്ന് പറയാറുണ്ട്. ദണ്ഡ നമസ്കാരം, ദണ്ഡം എന്ന് വെച്ചാൽ വടി എന്നാണ് നമുക്കറിയാം. അപ്പൊ ഒരു സ്റ്റിക്ക് പോലെ ദൈവസന്നിധിയിൽ ഇങ്ങനെ ശയന പ്രദക്ഷിണമൊക്കെ നടത്തുന്നത് പോലെ അങ്ങനെ നീണ്ടു നിവർന്ന ഒരു വടി പോലെ കിടക്കുന്നതാണ് ദണ്ഡ നമസ്കാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. എന്നാൽ നമ്മൾ കുമ്പിട്ട് നമസ്കരിക്കുന്ന അഷ്ടാംഗ നമസ്കാരമാണ് എന്ന് പറഞ്ഞാൽ എട്ട് അംഗങ്ങൾ. നമ്മുടെ നെറ്റി, നെറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയാണ് കേട്ടോ. നമ്മുടെ ബുദ്ധി, ബുദ്ധി ദൈവസന്നിധി സമർപ്പിക്കുന്നു. രണ്ട് കയ്യടെ കൈപ്പത്തികൾ ദൈവസന്നിധിയിൽ ചുരുട്ടി ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ഞങ്ങളുടെ കൈ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു,
ദേവകർത്താവെ പിടിച്ചോ, ഞങ്ങൾക്ക് ഇനി ഒന്നും പ്രവർത്തിക്കാനില്ല. വി ആർ സീറോ, വി ആർ സബ്മിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഞങ്ങൾക്ക് ഇനി ഒന്നും പ്രവർത്തിക്കാനില്ല, സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങളൊന്നും നേടിയില്ല. നമ്മുടെ കാൽമുട്ടുകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കാൽമുട്ടുകൾ സമർപ്പിച്ചാൽ അതിന്റെ അർത്ഥം ഇത്രയും നാളും എന്റെ ശരീരത്തെ താങ്ങി നിർത്തുന്ന ബലം, മുട്ടിന് ബലമില്ലാതെ മുട്ടലൊരു തട്ട് തട്ടിയാൽ നമ്മൾ തുണിങ്ങി താഴെ വീണു. അപ്പൊ മുട്ടും നട്ടല്ലും, അത് വളച്ച് നട്ടല്ല് വളച്ച് മുട്ട ദൈവസന്നിധിയിൽ കുത്തുന്നു. പറഞ്ഞാൽ ഞങ്ങളുടെ ശരീരത്തെയും സമർപ്പിക്കുക, ഇനി ഞങ്ങൾക്കൊന്നുമില്ല. കാൽപാദങ്ങൾ, കാൽപാദങ്ങളാണ് നമ്മുടെ മനുഷ്യ ശരീരമാകുന്ന ദേഹം. അതിനെയും വഹിച്ചുകൊണ്ട് എല്ലായിടത്തൂടെ ഒക്കെ നടക്കുന്നത്, അതിനെയും ഞങ്ങൾ ഇത്രയും നാൾ വലഞ്ഞു തിരിഞ്ഞ് നടന്നതിനെ മുഴുവൻ ചുരുക്കി പറഞ്ഞാൽ അതേ ഞങ്ങളൊന്നുമില്ല വട്ടപൂജയായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുമ്പം നെറ്റി, രണ്ട് കൈകള്, രണ്ട് കാൽമുട്ട്, രണ്ട് കാൽപാദങ്ങൾ, ഇത്ര ആറ് ഒന്ന് ഏഴേ ആകുള്ളൂ. ഞാൻ പറയും എട്ടാമത്. എട്ടാമത്തേത് ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മുടെ ചെസ്റ്റ് ആണ്. നമ്മുടെ ചെസ്റ്റ്, നമ്മുടെ ചെസ്റ്റ് നിലത്ത് മുട്ടിക്കണമെന്ന്. നമ്മൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാൻ പറയുന്നു, ചെസ്റ്റ് എന്ന ഹൃദയം എന്നതിനേക്കാൾ ഉപരി നമ്മുടെ മനസ്സിനെ, ദേഹവും ദേഹിയും, നമ്മുടെ മനസ്സിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ എഴുപത് എട്ട് കാണപ്പെടാത്തൊരവയോ അതും കൂടെ ദൈവസന്നിധിയിൽ അർപ്പിച്ച്, മനസ്സിനെയും സമർപ്പിച്ച്, നമ്മുടെ ശരീരം മനസ്സ് എല്ലാം പരിപൂർണമായിട്ട് അർപ്പിച്ച് കുമ്പിട്ട് നമസ്കരിച്ച് സാധിക്കുമെങ്കിൽ. ചിലർക്കൊക്കെ കുമ്പിടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. പണ്ട് നാട്ടിലാണെങ്കിൽ ചിക്കൻ കുനിയൊക്കെ വന്നതിന് ശേഷം ഇപ്പം എല്ലാ പള്ളികളിലും കസേരയൊക്കെയാണ്. ഇപ്പം ഇവിടെ അമേരിക്കയിലായതുകൊണ്ട് പിന്നെ നമുക്ക് അമേരിക്കയല്ലേ, അമേരിക്ക ആകുമ്പോൾ നമ്മളങ്ങനെ വലിയ കുമ്പിടേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ? അമേരിക്ക കുറച്ചുകൂടി സ്വർഗത്തോടെ അടുത്തൊക്കെ ആയതുകൊണ്ട് ഇന്ത്യ ഇച്ചിരിയുടെ ദൂരല്ലേ. അപ്പൊ നമ്മളത്രയ്ക്ക് അങ്ങോട്ട് താഴ്മയും വിനയൊക്കെ. ഞാൻ സാധാരണ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, നമ്മള് ഈ വണ്ണം കൂടിയ കുമ്പിടാൻ ബുദ്ധിമുട്ടാ, പ്രായം കൂടിയാല് കുമ്പിടാന് ബുദ്ധിമുട്ടാ, രോഗം കൂടിയാലും കുമ്പിടാൻ ബുദ്ധിമുട്ടാ, ഈ അഹങ്കാരം കൂടിയാലും കുമ്പിടാൻ ബുദ്ധിമുട്ടാ. അപ്പൊ ഇതിലേത് കാറ്റഗറിയാന്ന് സ്വന്തമായിട്ട് ചിന്തിക്കുക. അപ്പൊ നമ്മള് സന്നിധിയിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ പരിപൂർണമായിട്ട് എല്ലാം മുട്ടും മടങ്ങും. ഇവിടെ വെച്ച് മടക്കിയില്ല, അങ്ങ് മേടിച്ചിട്ട് മടക്കിയിരിക്കും കേട്ടോ. ദൈവം മടക്കിക്കും, എല്ലാം മുട്ടും മടങ്ങും. എവരി നീ ഷാൽ ബോ അല്ലെ, എവരി ടങ് കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഗോഡ്, യേശു ക്രിസ്തു കർത്താവ് എന്ന് സർവനാവ് ഏറ്റു പറയും. അതിന്റെ ഒരു പ്രീ ടേസ്റ്റ് ഇവിടെ വെച്ചേ. അപ്പൊ ഇപ്പം 50-60 ആയെങ്കിലും കുഴപ്പമില്ല, ഒന്ന് മുട്ടുമടക്കി. ഇനിയും പരിപൂർണമായിട്ട് സാധിച്ചില്ലെങ്കിലും പള്ളിയിൽ സന്ധ്യാ നമസ്കാരം, ഉച്ച നമസ്കാരം ഒക്കെ ഉണ്ടല്ലോ, അവിടെ ചെന്ന് ഒരു പകുതിയേലും മുട്ട നിന്നോണ്ട് ഒരു 4 പ്രാവശ്യം താഴോട്ടെങ്കിലും ഒക്കെ ഒന്നേ സമർപ്പിക്കും. മേളിൽ ചെല്ലുമ്പോ ഈ കാണിക്കേണ്ട അതിന്റെ ഒരു പ്രീ ടേസ്റ്റാ ഇവിടെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്യാനും ഒക്കെ ഒന്ന് ശ്രമിക്കുക. ദൈവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നോമ്പിന്റെ ദിവസങ്ങളായതുകൊണ്ട് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൗദാശിക കർമ്മമാണ്, ഇതെല്ലാം നമ്മുടെ പഠന വിഷയങ്ങളാണ്, ഇതൊന്നും പരീക്ഷയ്ക്ക് വരികയൊന്നുമില്ല. പിന്നെ മേളിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുമായിരിക്കും, അതേ ഉള്ളൂ. ഇവിടെ ഏതായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും കാണത്തില്ല. മേളിൽ ചെല്ലുമ്പം കർത്താവ് ചോദിക്കുമായിരിക്കും, അതിനുവേണ്ടി ഒന്ന് പ്രിപ്പയർ ചെയ്തോളുക. ഇവിടെ പരീക്ഷയ്ക്ക് എഴുതിയില്ലേലും മേളിൽ ചെല്ലുമ്പം പറയാനായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തോളുക. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ശക്തി കൂടുതലായിട്ട് നമ്മൾ വ്യാപരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മളെ പഠിച്ചുകൊണ്ടിരുന്ന വിഷയങ്ങൾ, കൂതാശ എന്നാൽ എന്ത്, ഇൻ സിറിയക്ക് ദ വേർഡ് മീനിങ് ഓഫ് സാക്രമെന്റ് ഇസ് മേക്ക് ഇറ്റ് ഹോളി, ദ സീക്രട്ട് സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ജീസസ് ക്രൈസ്റ്റ് ത്രൂ വിസിബിൾ മീൻസ് ഓഫ് സർവീസ് ആൻഡ് ഡീഡ്സ് ടു ഒബ്ടെയിൻ ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ് ടു അസ് ഇസ് നോൺ ആസ് സാക്രമെന്റ്. ദ സാക്രമെന്റ്സ് ആർ ദി വിസിബിൾ സൈൻസ് ഓഫ് ദി ഇൻവിസിബിൾ ഗ്രേസ് ഓഫ് ഗോഡ് എന്നൊരു സെന്റൻസിൽ നമ്മൾ പഠിക്കുകയും ചെയ്തു. അതായിരുന്നു ഒന്നാമത്തെ കാര്യം പഠിച്ചത്. സെക്കൻഡ് വൺ, വി സ്റ്റഡീഡ് വൈ ഡു വി റെഫർ സാക്രമെന്റ്സ് ആസ് മിസ്റ്ററീസ്. സീക്രട്സ് ഒന്ന് അവിടെ എഴുതിയിരിക്കുന്നെങ്കിലും മിസ്റ്ററീസ് ഒന്ന് മാറ്റി നമ്മൾ പഠിക്കണം. മിസ്റ്ററീസ്, ബൈ ദ വേർഡ് മിസ്റ്ററീസ് മീൻസ് ദ റെവലേഷൻ ഓഫ് ഗോഡ് വേർഡ്സ് പ്ലാൻ ഫോർ ദ സാൽവേഷൻ ഓഫ് മാൻകൈൻഡ് ദാറ്റ് വാസ് ഹിഡൻ ഫ്രം ദി ബിഗിനിങ് ഓഫ് ഏജസ് ആൻഡ് വാസ് ഫുൾഫിൽഡ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഇൻ ഡ്യൂ ടൈം. The manifestation of the God's plan fulfilled through Jesus is rehearsed in the world through worship, commitments and praise that is in liturgy of holy sacraments. Hence, we call these holy sacraments as mysteries. The kalathigavil krishuvil poorthigirikkappetta daivika rakshakara paddhathiya rahasyam enna padam kondu arthamaakkunnathu.
ഇവിടെ ഈ കാലത്തികവിൽ യേശു ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പലരും ഈ യഹോവാസ് വിറ്റ്നസിന്റെ പിടിയിലുള്ള ഒത്തിരി പേരുണ്ട്. അത് ചിലരെങ്കിലും എന്നെ കേൾക്കുന്ന മമ്മിയസിലെ കർമ്മധീരരായ പ്രവർത്തകരുടെ മനസ്സിൽ ഒരു സംശയമുണ്ട്, ഈ യേശു ക്രിസ്തു സൃഷ്ടിയല്ലേ എന്ന്. ഈ യഹോവാസ് വിറ്റ്നസ് പഠിപ്പിക്കുന്ന അങ്ങനെയാ, ജീസസ് ഈസ് ക്രൈസ്റ്റ് ബട്ട് ഹി ഈസ് നോട്ട് ഗോഡ്, ഹി ഈസ് ദ സൺ ഓഫ് ക്രൈസ്റ്റ്, അതെല്ലാം അവർ സമ്മതിക്കുന്നുണ്ട്, ബട്ട് ഹി ഈസ് ഓൺലി ക്രിയേഷൻ, ഇതാ അവരുടെ പഠിപ്പീര്. അപ്പൊ എങ്ങനെയാ ഈ സൃഷ്ടി രക്ഷയിലേക്ക് മനുഷ്യനെ വീണ്ടെടുത്തു എന്ന് തന്നെ അവർ പറയുന്നതല്ല, പക്ഷെ ദൈവമാണെന്ന് അംഗീകരിക്കുന്നില്ല, അതാ പ്രശ്നം. ചിലരുടെ എങ്കിലും മനസ്സിലോ, എന്നെ കേൾക്കുന്ന ഇന്ന് 10-40 പേരുണ്ടെങ്കിൽ ഒരാളുടെ എങ്കിലും മനസ്സിൽ കാണും എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത്. അത് സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാലേ, ഈ ഒരിക്കലും ഒരു സൃഷ്ടിക്ക് വീണ്ടെടുപ്പ് നടത്താനായിട്ട് സാധിക്കത്തില്ല. സിമ്പിൾ വേർഡ്സ്, ദാറ്റ് ഈസ് ദ തിങ്. എ ക്രിയേഷൻ കനോട്ട് റിഡീം അസ് ഫ്രം ദ സിൻ, എ ക്രിയേഷൻ, ബട്ട് ഇറ്റ് ഈസ് പോസിബിൾ ബൈ ദ ക്രിയേറ്റർ. സൃഷ്ടികർത്താവിന് അത് സാധ്യമാണ്, അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിശദമാക്കുന്നില്ല, ഇതൊന്ന് മനസ്സിൽ വെക്കുക. ഒരു സൃഷ്ടിക്കും നമ്മളെ വീണ്ടെടുക്കാനായിട്ട് സാധ്യമല്ല, സഹസൃഷ്ടികളായി കഴിഞ്ഞാൽ അത് ഒന്നിനും നമുക്ക് നമ്മളെ വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ദൈവത്തിന്റെ സൃഷ്ടിയല്ല, സൃഷ്ടാവ് തന്നെയാണ്. കാലത്തിന്റെ സമ്പൂർണതയിൽ നമ്മളെ ഗലാത്യർ 4:4 വായിച്ചതാണ്, അനാദികാലം മുതൽ മറഞ്ഞു കിടന്നത്. അത് എബ്രായർ 1:1 വായിച്ചു, ദൈവമുണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത്. ഈ അന്ത്യകാലത്ത് തന്റെ പുത്രൻ മുഖാന്തരം നമ്മളോട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവന്നു. ഗലാത്യർ 4:4 പറയുന്നത്, ഇൻ ദ ഫുൾനെസ് ഓഫ് ടൈം ജീസസ് ക്രൈസ്റ്റ് വാസ് ടേക്ക് ഫ്ലഷ് ഫ്രം എ ലേഡി എന്നുള്ളത്, എ വുമൺ എന്നുള്ളത് പറയുക. സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി യേശു ക്രിസ്തുവിനെ പരിപൂർണതയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളുടെ രക്ഷയുടെ, രക്ഷയ്ക്ക് വേണ്ടി, നമ്മളുടെ വീണ്ടെടുപ്പിന് വേണ്ടി എന്നുള്ളത്. അങ്ങനെ ക്രിസ്തുവിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവിക രക്ഷാകര പദ്ധതിയാണ്. ദ എക്കോണമി ഓഫ് സാൽവേഷൻ വാസ് ഫുൾഫിൽഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ദിസ് ഈസ് നോൺ ആസ് മിസ്റ്ററി എന്ന്. ഇന്ന് ആ രക്ഷാകര പദ്ധതിയുടെ പുനരാവിഷ്കാരം, അതായത് വെളിപ്പാട്, റെവലേഷനാണ് ഇപ്പോ നമ്മള് കൂതാശകളിലൂടെ വീണ്ടും നമ്മൾ ഓർക്കുന്നതായ കാര്യം. അതുകൊണ്ട് വർഷിപ്പ്, അതോടൊപ്പം നമ്മള് ദൈവത്തിന്റെ സന്നിധിയിൽ ലിറ്റർജി സമർപ്പിക്കുകയാണ്, ഇതെല്ലാം ഹോളി സാക്രമെന്റ്സ് ആണ്. അതുകൊണ്ടാണ് ഈ രക്ഷാകര പദ്ധതി, മറഞ്ഞു കിടന്ന രക്ഷാകര പദ്ധതി ഇതിലൂടെ വെളിപ്പെട്ടത് കൊണ്ടാണ് ഈ കൂതാശകളെ രഹസ്യങ്ങളെന്ന് വിളിക്കുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കണ്ടത്, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാക്രമെന്റ്, പരമമായ കൂതാശ, അറ്റ്മോസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ദ അറ്റ്മോസ്റ്റ് സാക്രമെന്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. യേശു ക്രിസ്തു തന്നെയാ മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കുവാൻ, മനുഷ്യരെയും ദൈവത്തെ അനുരഞ്ജിപ്പിക്കുവാൻ. ജീസസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാക്രമെന്റ്. വാട്ട് ഹി ഡിഡ് ഈസ് ഹി ചേഞ്ച്ഡ് സൺ ഓഫ് മാൻ ഇൻ ടു ദ സൺസ് ഓഫ് ഗോഡ് ആൻഡ് റെക്കൺസൈൽഡ് ഗോഡ് വിത്ത് മെൻ. ദൈവമായിട്ട് മനുഷ്യനെ അനുരഞ്ജിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യപുത്രന്മാരെ അനുരഞ്ജിപ്പിച്ചു ദൈവപുത്രന്മാരാക്കുവാൻ, മനുഷ്യരെയും ദൈവത്തെ അനുരഞ്ജിപ്പിക്കുവാൻ. God became man in order to make man into the sons of God. എന്നുള്ള സാധാരണ നമ്മൾ പറയുന്ന ക്രിസ്മസിന്റെ ഒക്കെ സമയത്ത് കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെ ദൈവികരാക്കി തീർക്കുവാൻ, ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരിലുണ്ട്, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു, അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ തക്കവണ്ണം. Can you please read 2 Corinthians 5:18-19, 2 Corinthians 5:18-19 വായിക്കാവോ?
അതിനൊക്കെ ദൈവൻ തന്നെ കാരണഭൂതൻ, അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിലെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു.
അതാണ് നിലപ്പിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്.
ഓൾ ദിസ് ഈസ് ഫ്രം ഗോഡ് ഹു റെക്കൺസൈൽഡ് അസ് ടു ഹിംസെൽഫ് ത്രൂ ക്രൈസ്റ്റ് ആൻഡ് ഗേവ് അസ് ദ മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷൻ. നമുക്ക് നിരപ്പിന്റെ ശുശ്രൂഷ, എനിക്ക് തോന്നുന്നു ഇതിലും മനോഹരമായ ഈ റെക്കൺസിലിയേഷനെ പറ്റി മനോഹരമായ ഒരു വാക്യം വേറെ ഇല്ല. ബട്ട് ഗോഡ് വാസ് റെക്കൺസൈലിംഗ് ദിസ് വേൾഡ് ടു ഹിംസെൽഫ് ഇൻ ക്രൈസ്റ്റ്, നോട്ട് കൗണ്ടിങ് പീപ്പിൾസ് സിൻ അഗൈൻസ്റ്റ് ദം, ആൻഡ് ഹി ഹാസ് കമ്മിറ്റഡ് ടു അസ് ദ മെസ്സേജ് ഓഫ് റെക്കൺസിലിയേഷൻ.
ഇതാണ് ഏറ്റവും അനുരഞ്ജനത്തിന്റെ കുദാശ, നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് തന്നിരിക്കുന്നു എന്ന് പറയുക. നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയും. മിനിസ്ട്രി ഓഫ് റെക്കൺസിലിയേഷനാണ് സൂചിപ്പിച്ചേക്കൻ, നോട്ട് മിയർ സർവീസ് എന്നുള്ളതല്ല. മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡ്സ് സാക്രമെന്റ്. അതാ നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറയുന്ന അതാ. എനിക്ക് തോന്നുന്നു അത് മനസ്സിലാകാനായിട്ട് ഒരു വേദവാക്യം നേരത്തെ ഞാനൊന്ന് പറഞ്ഞിട്ടുള്ളതാ, എന്നാലും ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കുന്നതല്ലാന്ന് തോന്നുന്നു. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 34 വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാൻ 19:34. നമ്മൾ ഈ പഠിക്കുന്ന ഇതെല്ലാം നിങ്ങൾ പരീക്ഷയ്ക്കുള്ളതല്ല, ഞാൻ ഈ പറയും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന പ്രിന്റഡ് നോട്ടിൽ പഠിച്ചാൽ മതി പരീക്ഷയ്ക്ക്. പക്ഷെ ഈ കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ അത് വിശദമായിട്ട് മനസ്സിലാകുമല്ലോ എന്ന് ഓർത്താ. തന്നെയല്ല നമുക്ക് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇതിൽ നിന്ന് പഠിക്കാൻ. അത് ഒത്തിരി ക്ലാസ്സുകൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് വേദപുസ്തകത്തിൽ നിന്നും കൂടെ ചേർത്ത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ തന്നെ വീണ്ടും ഒന്ന് ചേർത്ത് പറയുന്നത് നല്ലതാണ് എന്ന് വിചാരിച്ചിട്ട് സൂചിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? ജോൺ 19:34.
എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവരുടെ വിലാപ്പുറത്ത് കുത്തി, ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു.
മതി, എങ്കിലും മതി മതി എങ്കിലും എന്ന് എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? 32 വാക്യത്തിൽ പറയുന്നുണ്ട്, ആകെയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു, അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവന്റെ കാലൊടിച്ചില്ല. മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജീവൻ ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഈ മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം, മരിച്ചു കഴിഞ്ഞിട്ട് യേശുക്രിസ്തുവിന് അനുഭവിക്കേണ്ടി വന്ന ഒരു പീഡനമാണ്, പീഡയായത്. എങ്കിലും പടയാളികളിൽ ഒരുവൻ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറത്ത് കുത്തി എന്ന് പറഞ്ഞാൽ അവന്റെ ഹാർട്ട് പിളർന്നു. അതാണ് സീക്രട്ട് ഹാർട്ട് എന്നുള്ള രീതിയിൽ കാതലിക് ഒരു വിശ്വാസത്തില് സീക്രട്ട് ഹാർട്ട് ആയിട്ട്, അതായത് വിലാവ് തുറന്നു, പിടയ്ക്കുന്ന ഹൃദയം കണ്ടു, മിടിക്കുന്ന ഹൃദയം കണ്ടു എന്ന. മരിച്ചു കഴിഞ്ഞു എങ്കിലും ആ മിടിപ്പ് എന്ന് പറയുന്ന അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്നല്ലേ പറയുന്നത്. രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കൂതാശയുടെ കാര്യമാണ് പറയുന്നത്. രക്തം റെപ്രസെന്റ്സ്, ബ്ലഡ് റെപ്രസെന്റ്സ് ദ ബോഡി ആൻഡ് ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹോളി കുർബാന, ബ്ലഡ് റെപ്രസെന്റ്സ് ഹോളി കുർബാന. വാട്ടർ, വാട്ടർ റെപ്രസെന്റ്സ് ബാപ്റ്റിസം. അതായത് യേശുക്രിസ്തു നിരപ്പിന്റെ ശുശ്രൂഷ നമുക്ക് വേണ്ടി നൽകിയപ്പോൾ രണ്ട് കൂതാശകൾ. അപ്രയം പിതാവിന്റെ ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 3:24 വാക്യം കൂടെ വായിച്ചു, എന്നിട്ട് ഞാൻ ഇത് തമ്മിൽ സാമ്യപ്പെടുത്തി പറയാം. ഉൽപ്പത്തി 3:24, Genesis 3:24.
ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തുറത്തു നിന്ന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞു കൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി.
എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി ഏദന്റെ പർവീസ സൂക്ഷിക്കാൻ കെരൂബുകളുണ്ട്, ക്രൂബേ മാലാഖമാരുണ്ടായിരുന്നു. അപ്രയം പിതാവ് പറയുക, യേശുക്രിസ്തു തന്റെ വിലാവിൽ കുന്തമേറ്റപ്പോൾ ഈ ക്രൂബേ മാലാഖയുടെ കയ്യിൽ നിന്ന് ഈ വാള് താഴെപ്പോയി. നമുക്ക് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ, സോണിതവും നീരും പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശുദ്ധ കുർബാന മാമോദിസയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും വീണ്ടും ഈ ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി നമുക്ക് തുറന്നു തന്നു. ഈ വേലിക്കെട്ടുകളെല്ലാം പൊളിച്ച് നമുക്ക് അതിലേക്ക് ഓടിച്ചെന്ന് കയറുവാൻ തക്കവണ്ണം ദൈവനമ്പുരാന്റെ വലിയ കരുണ നമുക്കുണ്ടായി എന്ന് പറയുക. നോക്കൂ എത്ര മനോഹരമായിരിക്കുന്ന ഒരു വ്യാഖ്യാനമാണ്. തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിന്റെ ജ്വാലയുമായി നിന്ന ക്രൂബേ മാലാഖിയുടെ കയ്യിൽ നിന്ന് ആ വാള് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് താഴെപ്പോയി. യേശുക്രിസ്തു വിലാവിൽ കുന്തമേറ്റപ്പോൾ, പ്രഭകൾ കുന്തം താനേറ്റ കുന്താൽ നീക്കി, തൻകബറാൽ തീർത്താൻ ഗബർനാശം, തന്നുദ്ധാനാലിങ്ങുയിരേകി ഏറ്റിവതാൻ പോക്കി വഴി തെറ്റെല്ലാം ഞങ്ങളുടെ. അപ്പം ക്രൂശിന്മേൽ തലചായച്ചോൻ വലഭാഗത്തായി മുടിമുടയുന്നത് കണ്ടപ്പോൾ സഹതയന്മാർ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഗീതത്തിൽ പറയുകയാണ്. ക്രോപകൾ കുന്തം താനേറ്റ കുന്തത്താൽ നീക്കി. അങ്ങനെ ക്രോപകളുടെ കുന്തം, ഇത്രയും നാള് ക്രോപകൾ അവിടെ കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു, പക്ഷെ താനേറ്റ കുന്തത്താൽ ഈ ക്രോപേ മാലാഖയുടെ കയ്യിൽ നിന്ന് കുന്തം നീക്കി, വാള് നഷ്ടപ്പെട്ടു, ഇനി നമുക്ക് ഓടിച്ചെന്ന് ജീവന്റെ പ്രതീക്ഷയിലേക്ക് കയറുവാൻ. ഇതാ നിരപ്പിന്റെ ശുശ്രൂഷ, മനസ്സിലായോ? ഇതിൽ ഇതിൽ പരം, ഇതിലും ശ്രേഷ്ഠമായ ഒരു വ്യാഖ്യാനം ഇല്ല. വേദപുസ്തകത്തിന്റെ ഏറ്റവും പരമമായ കാര്യം പറയുന്നു. അതാണ് ഈ രണ്ടുപേരും റഞ്ചിന്റെ 18 നിരപ്പിന്റെ ശുശ്രൂഷ എന്നൊക്കെ മനോഹരമായിട്ട് അങ്ങ് വായിച്ചു വിടുമ്പം എന്താണ് ആ നിരപ്പിന്റെ ശുശ്രൂഷ എന്നും എങ്ങനെ നമുക്കത് ലഭിച്ചു എന്നും കൂടി ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇത് തന്നെയാണ് പിന്നെ യിർമ്യ പ്രവചനം 6 വായിക്കുക, ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് മുൻപോട്ട് പോകാം. കൊലോസ്യർ 1:20 കൂടെ ഒന്ന് വായിക്കാം. കൊലോസ്യർ 1:20, കൊലോസ്യർ ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 20.
അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ കൂച്ചിൽ ചെറിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി.
അതാണ് ഭൂമിയിലുള്ളതും സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം നിരപ്പിച്ചു. അതാ നിരപ്പിന്റെ ശുശ്രൂഷയെ പറ്റി പറയുമ്പോ ഈ റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് ഇവിടെ കോംപ്രമൈസ് തന്നെ ഇംഗ്ലീഷ് എഴുതിയേക്കാണ്, പക്ഷേ ദ റെക്കൺസിലിയേഷൻ ഈസ് ദി മോസ്റ്റ് ആപ്റ്റ് വേർഡ് ഹിയർ. അതുകൊണ്ട് ആ റെക്കൺസിലിയേഷൻ നമുക്ക് നൽകിയിരിക്കുന്ന നിരപ്പിന്റെ ശുശ്രൂഷ, അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ, സ്വർഗത്തെയും ഭൂമിയെയും നിരപ്പിച്ചു, സ്വർഗത്തിൽ ഏതെന്റെ പറദീസയിൽ തിരിഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇനി എന്തിനെ കാപ്പാനായിട്ടായിരുന്നു? ജീവന്റെ, നിത്യജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള ആ ഫലം കൈനീട്ടി പറിച്ചതിനായിരിക്കാൻ എത്രയും നാൾ സൂക്ഷിച്ചിരുന്നേ. ഇപ്പോൾ നമുക്കത് ചെന്ന് അവകാശിക്കാം. എന്തുകൊണ്ടാ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം ആദാം പറിച്ചു, ഇനി ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം കൂടെ പറിക്കരുതെന്ന് പറഞ്ഞാൽ എന്നാ ദൈവം സ്വാർത്ഥ താല്പര്യക്കാരനായതുകൊണ്ടാണോ? അല്ല, ഒരിക്കലും അല്ല. ഈ രണ്ട് വൃക്ഷഫലങ്ങളും മെച്ചൂറിറ്റിയിലേക്ക് എത്തുമ്പോ കൊടുക്കുമായിരുന്നു ആദാമിന്. ആദാമിന് ദൈവം കൊടുക്കാൻ വേണ്ടി തന്നെ വെച്ചിരുന്നു, അല്ലെങ്കിൽ പിന്നെ അത് ഋട്ടിക്കത്തില്ലല്ലോ. പക്ഷെ ആദാമിനോട് പറഞ്ഞു, ഹോൾഡ് ഓൺ 1 സെക്കൻഡ് എന്ന് പറഞ്ഞു. പക്ഷേ ആദാം അത് കേട്ടില്ല, അല്ലെങ്കിൽ ഹവ കേട്ടില്ല. ആദാമും ഹവായും ഹ്യൂമാനിറ്റി എന്നുള്ള അർത്ഥത്തിൽ കാണുക, രണ്ട് വ്യക്തികൾ എന്നുള്ളതിനേക്കാൾ ഉപരി മാനവരാശി. മാനവരാശി അത് കേട്ടില്ല, ആദാം അത് കേട്ടില്ല. എന്തുകൊണ്ട് ദൈവം അത് നിഷേധിച്ചു എന്ന് ചോദിച്ചാൽ, പാപം ചെയ്ത മനുഷ്യൻ ആ പാപാവസ്ഥയിൽ നിന്നുകൊണ്ട് വീണ്ടും ഇറ്റേണൽ ലൈഫിലേക്ക്, ആ പാപാവസ്ഥയുടെ നിത്യജീവനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മനസ്സിലായോ? പാപാവസ്ഥയുടെ നിത്യജീവനല്ല, പിന്നെയോ ആ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ചതിന് ശേഷം ഗോഡ് വിൽ ഗീവ്. അതിവിടെ സംഭവിച്ചു. അങ്ങനെ പാപത്തിൽ നിന്ന് വിമോചനം പ്രാപിച്ചത് തന്റെ ഏകജാതനായ പുത്രൻ ലോകത്തിലേക്ക് വന്ന് നമ്മുടെ സർവ്വപാപങ്ങളെയും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ രക്തം ചിന്തി. അതിന്റെ ഏറ്റവും അട്മോസ്റ്റ് ഉദാഹരണമായി പറഞ്ഞ് യോഹന്നാന്റെ സുവിശേഷം 19:34. അപ്പൊ അതിലൂടെ നമുക്ക് ആ റെക്കൺസിലിയേഷൻ വന്നപ്പോൾ അപ്രൈം പിതാവ് പാടുകയ ക്രോപകൾ കുന്തം താനേറ്റ കുന്തത്താൽ നിൽക്കുന്നു പറഞ്ഞാൽ നമുക്ക് ആ പരമമായിരിക്കുന്ന കുദാശ എന്ന് പറയുന്നത് മറ്റേ 7 എണ്ണത്തില് യേശു ക്രിസ്തു ഹിംസെൽഫ് ഈസ് ദി അട്മോസ്റ്റ് സാക്രമെന്റ് എന്ന് പറയുകയ. ജീസസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സാക്രമെന്റ്. വാട്ട് ഹി ഡിഡ് ഈസ് ഹി ചേഞ്ച് ദ സൺസ് ഓഫ് മാൻ ഇൻ ടു സൺസ് ഓഫ് ഗോഡ് ആൻഡ് റെക്കൺസൈൽഡ് ഗോഡ് വിത്ത് മെൻ. ഇൻ ഓർഡർ ടു ഡു ദിസ് ഹി ഇൻകാർനേറ്റഡ് എസ് ഹ്യൂമൻ ടു മേക്ക് യൂണിറ്റി ഇൻ ഹിംസെൽഫ്. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം അതിനകത്ത് ചേർന്ന് വരുന്ന യൂണിറ്റി ഇൻ ഹിംസെൽഫ് ഇൻ സോൾ ആൻഡ് ബോഡി ജെന്റൈൽസ് ആൻഡ് ജ്യൂസ് ഹെവൻ ആൻഡ് എർത്ത് ഈവൻ ദ ഹോൾ ക്രിയേഷൻ. സ്വർഗത്തിലും ഭൂമിയുള്ള സകലതും. അതാ ഞാൻ ഏറ്റവും പരമമായ ഒരു വാക്യം കൊലോസ്യർ 1:20 5:18 വായിപ്പിച്ചത്. അതാണ് ദ സാക്രമെന്റ് ഓഫ് റെക്കൺസിലിയേഷൻ. സോ ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് സാക്രമെന്റ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്ത 4 കാര്യം ഇവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, ഈസ് ഇറ്റ് പോസിബിൾ ടു സേ എക്സാക്ട്ലി ഹൗ മെനി സാക്രമെന്റ്സ് ആർ ദിയർ എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒന്ന് ഓടിച്ചു വിട്ടു, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് കണ്ടുപോവാം. കൃത്യം 7 എന്ന് നിജപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുമോ എന്ന് ഒരു ചോദ്യം. ഒരിക്കലും ഇല്ല, 7 നമുക്ക് ഒരിക്കലും നിജപ്പെടുത്താൻ സാധ്യമല്ല. കാരണം ദൈവത്തിന്റെ സൃഷ്ടി മുഴുവൻ നല്ലതാണ്. അതുകൊണ്ട് കൂദാശകളുടെ വസ്തുവായി തീരുവാൻ എല്ലാ വസ്തുവിനും കഴിയും. എവറി എലമെന്റ് ഇൻ ദ വേൾഡ്
ഇറ്റ്സെൽഫ് ക്യാൻ ബി എ സാക്രമെന്റ്. അത് ഈ ലോകത്തിലുള്ള ഏത് വസ്തുവിനും സാധിക്കും. പ്രപഞ്ചം ആകമാനം ഒരു കുദാശയാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും കുദാശയായിട്ട് പരിണമിക്കാനായിട്ട് കഴിയും. എവരി ഇവന്റ് ഇൻ അവർ ലൈഫ് ക്യാൻ ടേൺ ഇൻ ടു എ സാക്രമെന്റ്. അത് നിങ്ങളുടെ വേർപാടായിക്കൊള്ളട്ടെ, അതല്ലെങ്കിൽ രോഗമായിക്കൊള്ളട്ടെ, ദുഃഖമായിക്കൊള്ളട്ടെ, ദുരിതമായിക്കൊള്ളട്ടെ, ഓരോ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും കുദാശകളായിട്ട് മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ കോട്ടയത്തിനടുത്ത് കുഴിമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോഴേ അവിടെ മൂന്ന് പേരിങ്ങനെ ബെഡിൽ കിടക്കുക. മൂന്ന് പേരെന്ന് പറഞ്ഞാല് ഭർത്താവിന്റെ അപ്പനും അമ്മയും ഈ ഭാര്യയുടെ അമ്മയും, അങ്ങനെ മൂന്ന് പേര് കിടക്കുക എന്ന് പറഞ്ഞാൽ ജനറൽ വാർഡ് പോലെ കിടക്കും അവിടെ. അപ്പൊ അവിടെ ഇവര് കുവൈറ്റിൽ നിന്നോ മറ്റോ ജോലി രാജിവെച്ചിട്ട് ഇവര് വന്ന് ഇവര് മൂന്ന് പേരെ നോക്കുക. അടുത്തടുത്തൊക്കെ അവർ മരിച്ചു പോവുകയൊക്കെ ചെയ്തു. പക്ഷെ അവര് ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ടേ ഇവരെ നോക്കാനായിട്ട് വന്നേക്കുക. യെസ് ഞാൻ പറയും ഏറ്റവും വലിയ കുദാശ അവർ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് പറയും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു ഡൗൺ സിൻഡ്രോം ഉള്ള കൊച്ച്, അല്ലെങ്കിൽ ഓട്ടിസം ഉള്ള കൊച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രയാസം എന്ന് നിങ്ങൾ പറയുന്ന കാര്യമായിക്കൊള്ളട്ടെ, യു ക്യാൻ മേക്ക് ഇറ്റ് എ സാക്രമെന്റ്. നിങ്ങൾക്ക് അതൊരു കുദാശയാക്കി മാറ്റാനായിട്ട് സാധിക്കും. ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതനുസരിച്ച് നമുക്കതിനെ ഒരു കുദാശയായിട്ട് മാറ്റാനായിട്ട് സാധിക്കുമെന്ന് ഇവിടെ കൃത്യമായിട്ട് ഉറപ്പിക്കുകയാണ്. എവരി ഇവന്റ് ഇൻ അവർ ലൈഫ് ക്യാൻ ടേൺ ഇൻടു എ സാക്രമെന്റ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, അതുകൊണ്ട് ഈ ഏഴ് എന്നൊരു സംഖ്യയിൽ നിജപ്പെടുത്താൻ പറ്റത്തില്ല. ഏഴെന്നൊരു സംഖ്യ പറയുന്നുണ്ട്, അത് പ്രധാനപ്പെട്ട കുദാശകൾ എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏഴ് കുദാശകൾ എന്ന് പറയുന്നത്. അതിനുശേഷമുള്ളത് നമ്മള് വണ്ടി കുദാശ, വീട് കുദാശ, ഓരോ കാര്യങ്ങളും കുദാശയാ, അതെല്ലാം കുദാശയാ പറയുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും നമുക്ക് കുദാശ ആക്കി. രോഗി പാലനം അതൊരു കുദാശയാ. ഭർത്താവിനോട് നല്ല വാക്ക് പറയുക അതൊരു കുദാശയാ. കുഞ്ഞുങ്ങളെ നന്മയിൽ വളർത്തുക അതൊരു കുദാശയാ. നല്ല കറി വെച്ച് കൊടുക്കുക കുദാശയാ. ഭർത്താവ് പറഞ്ഞു ഇന്ന ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉണ്ട് കറിക്ക്, പിറ്റേ പ്രാവശ്യം ആ കുഴപ്പം ഇരട്ടി ആവർത്തിച്ച് ഉപ്പ് കൂടുതലാന്ന് പറഞ്ഞു. ഇരട്ടി എന്നാ അടുത്ത പ്രാവശ്യം രണ്ടിരട്ടി ഉപ്പ് ഒഴിച്ചേക്കാവുന്നല്ല, അതല്ല. അത് മനസ്സിലാക്കി നമ്മളത് ചെയ്തു കൊടുക്കുന്നത് ദരിദ്ര സാക്രമം ചെയ്യണോ. തിരിച്ചും ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞ് ഭർത്താവ് ചെയ്തു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ അതൊരു കുദാശയാ. അങ്ങനെയാ, അതുകൊണ്ട് കുദാശകൾ നമുക്ക് ഏഴ് എന്ന ഒരു സംഖ്യയിൽ ഒതുക്കി നിർത്താനായിട്ട് സാധ്യമല്ല എന്ന് പറയുക. ഇറ്റ് വാസ് ഒഫീഷ്യലി ഡിക്ലെയർഡ് ദാറ്റ് ദ നമ്പർ ഓഫ് സാക്രമെന്റ്സ് ഈസ് 7 ബൈ ദി കൗൺസിൽ ഓഫ് ട്രെൻഡ് അറ്റ് റോം. റോമിലെ ട്രെൻഡ് സിനോഡോസിലെ that was conducted from 1545 through 1563 with interruptions by Roman Catholic theologians. അപ്പൊ അവര് ചെയ്തൊരു കാര്യമായി ഏഴെന്നുള്ളത്. 1545 മുതൽ 1563 വരെ നടന്ന ട്രെൻഡ് സിനോഡോസിലാണ് ഈ ഏഴ് പ്രധാനപ്പെട്ട ഏഴ് കുദാശകളെന്നും പറഞ്ഞു. ഡ്യൂ ടു ദ ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ ചർച്ചസ് ഈസ് ഒബ്സർവ്ഡ് ആസ് 7 ഇൻ അവർ ഓർത്തഡോക്സ് ചർച്ച് ആസ് വെൽ. റോമാസഭയിൽ നടന്ന ട്രെൻഡ് സിനോഡോസാണ് കുദാശകളെന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം ചെയ്തത്. ഓർത്തഡോക്സ് സഭകളിലും പാശ്ചാത്യ സ്വാധീനം മൂലം. എങ്ങനെയാ ഈ പാശ്ചാത്യ സ്വാധീനം നമ്മുടെ ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ ഉണ്ടായത് എങ്ങനെയാ? നിങ്ങൾക്കറിയാം 1599 ഈ ട്രെൻഡ് സിനോഡോസിൽ നിന്ന് ഊർജം സംഭരിച്ചുകൊണ്ടാണ് മെനസിസിനെ പോലെയുള്ളവര് അവിടെ വരുന്നത്. എന്നിട്ട് ഉദയംപേരൂർ സിനോഡോസ് കൂടിയ കാര്യം നിങ്ങൾക്കറിയാം, നമ്മുടെ സുറിയാനി പുസ്തകങ്ങൾ മുഴുവൻ കത്തിച്ചു കളഞ്ഞു. എന്നിട്ട് ലാറ്റിനൈസേഷൻ, ലത്തീൻവൽക്കരണം നമ്മളെ നടത്തി. നമ്മുടെ മാർത്തോമാശ്ലീഹ സ്ഥാപിച്ച പള്ളികളെല്ലാം പിടിച്ചെടുത്തു. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇത് നിങ്ങൾ ചരിത്രത്തിലേക്ക് ഞാൻ ആഴമായിട്ട് പോകുന്നില്ല. 1599 ഉദയംപേരൂർ ഡയാംബ്രസിനോട് നടന്നു. എന്നാൽ 1653 1653 റോമാനുഖം വലിച്ചെറിഞ്ഞ് പൂരൻ കുരിശ് സത്യം മട്ടാഞ്ചേരിയിലെ കുരിശില് ആലാത്ത് കെട്ടി, അതിൽ ആലാത്തിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തതി പരമ്പരകളും ഉള്ള കാലത്തോളം റോമായുടെ മുഖം ഞങ്ങൾ വഹിക്കുകയില്ല എന്ന് പറഞ്ഞ് അതിനെ കുടഞ്ഞെറിഞ്ഞ് കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശസ്തമായ കൂനൻ കുരിശ് സത്യം നിങ്ങൾക്കറിയാം. 1653 ഇതെല്ലാം നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. അപ്പോൾ ഈ ട്രെൻഡ് സിനോഡോസ് 1545 to 1563, അതിനുശേഷമാണ് ഈ റോമ സഭയുടെ സ്വാധീനം മൂലം നമ്മുടെ കുദാശകൾ ഏഴ് എന്ന് പറയാനായിട്ട് കാര്യം. ബട്ട് we cannot say exactly how many sacraments are there. Karanam, the reason is, since in God's creation, everything is good and every object can be an object or object for sacrament. അതുകൊണ്ട് ഒരു ഇല അനങ്ങുന്നതോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും ഒരു കാറ്റടിക്കുന്നത് പോലും ഒരു കുളിർമ ലഭിക്കുന്നത് പോലും ഒരു കുദാശയ എന്ന ആ അർത്ഥത്തിലാണ് കാണുന്നത്. ഒരു ഭക്ഷണം കഴിച്ച് നമ്മളൊരു നിറഞ്ഞ വയറ് എമ്പക്കം വിടുന്നത് അതുപോലെ ഒരു കുദാശയായിട്ടാണ്. അതിഭക്ഷണത്തിന്റെ കാര്യമല്ല പറയുന്നത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് തൃപ്തി തരുന്ന കാര്യങ്ങൾ അതൊക്കെ കൗദാശി കർമ്മമായിട്ട് തന്നെയാണ് കാണുന്നത്. ഈവൻ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നവരും പോസിറ്റീവ് സെൻസിൽ മനസ്സിലാക്കുന്നവരും കൊണ്ടാണ് ഞാൻ പറയുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, അതിന്റെ നല്ല സെൻസിൽ മാത്രം നിങ്ങൾ അത് എടുക്കൂ എന്നുള്ള അർത്ഥത്തിൽ. ഷക്കീന എന്നൊരു വാക്കുണ്ടല്ലോ, ദ പ്രസൻസ് ഓഫ് യാഹ്വേ എന്ന് പറഞ്ഞാൽ ഷക്കീന എന്ന് പറയുന്നത് ദൈവത്തിന്റെ, നമ്മൾ ദുഃഖത്തിന്റെ മാനമാത്രം എന്നുള്ള പാട്ട് പാടുമ്പം ഷക്കീനായി ഉണ്ട് അവിടെ, അത് ഇത് വേറെ വേറെ വാക്കുകളൊക്കെ പറയും നമ്മള്. പക്ഷെ ഷക്കൈന എന്ന വാക്ക്, ഷക്കൈന എന്ന് പറഞ്ഞാൽ ദ പ്രസൻസ് ഓഫ് യാഹ്വേ, ഒരു ഒരു ടെന്റ് പോലെ ദൈവ തേജസ്, മനുഷ്യനെ മൂടി നിൽക്കുന്ന ദൈവത്തിന്റെ തേജസ്സിനെയാണ് ഷക്കൈന എന്ന് പറയുന്നത്. യഹൂദന്മാരത് വിശ്വസിച്ചിരുന്നത് രണ്ടിടങ്ങളിൽ ഈ ഷക്കൈന ഉണ്ടെന്ന്. ഒന്ന്, ഇൻ ജെറുസലേം ടെമ്പിൾ, മേഴ്സി സീറ്റ്, കൃപാസനത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന്. രണ്ട്, അവർ പറയുന്നത് ദമ്പതികളുടെ കിടപ്പറയിൽ എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ അത് കൗദാശിക കർമ്മമാണ്. ദ ക്രിയേഷൻ, പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് കോ ക്രിയേറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് മനുഷ്യനെ പറ്റി പറയുക. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങളും, ഈ ലോകത്തിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ കർമ്മങ്ങളും, അതായത് യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്നാ പറയുക. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മന്ദിരം മറ്റൊരു ദൈവമന്ദിരത്തെ അന്വേഷിച്ച് ചെല്ലുന്നത്, അതിന്റെ പൂർണത എന്നുള്ള അർത്ഥത്തിൽ. അതാ ദൈവത്തിന്റെ സൃഷ്ടി, പുരുഷനും സ്ത്രീയും കൂടെ ചേരുന്നതാണ്, ദൈവസൃഷ്ടി പരിപൂർണമാണെന്ന് പറയുക. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് കാര്യങ്ങൾ ലോകത്തിൽ ഏത് കാര്യങ്ങൾ എടുത്താലും അതിന്റെ നന്മയിൽ അത് ചെയ്യുമ്പോൾ അത് കൗദാശ്ചര്യകർമ്മമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 7 എന്ന സംഖ്യയിൽ ഒരു കുദാശയും ഒതുക്കി നിർത്താനായിട്ട് സാധ്യമല്ല എന്നുള്ളത്. അത് ഇനി പറഞ്ഞ കാര്യം വിവാഹ കുദാശയുടെ പരിപൂർണതയിൽ സംഭവിക്കുന്ന കാര്യമാണ് എന്നുള്ളതും കൂടി ഉറപ്പിച്ചു. അഞ്ചാമത്തെ കാര്യം, ഹൗ മെനി ഇമ്പോർട്ടൻസ് സാക്രമെന്റ്സ് ആർ ദേർ, വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ് സാക്രമെന്റ്സ്. ആ വാക്ക് പ്രത്യേകം ഓർക്കണം. എത്ര പ്രധാനപ്പെട്ട കുദാശകൾ, അത് നമ്മൾ പറയുന്നത് ഈ കാതലിക് സ്വാധീനം കൂടെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനും കൂടെ കൊണ്ട് 7 കുദാശകളായിട്ട് നമ്മൾ പറയുന്നു. വിശുദ്ധ മാമോദീസ, മോറോൻ, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, പട്ടത്വം, വിവാഹം, രോഗികളുടെ തൈലാഭിഷേകം എന്നിവയാണവ. ഹോളി ബാപ്റ്റിസം, ക്രിസ്മേഷൻ, കൺഫഷൻ, ഹോളി കുർബാന, പ്രീസ്റ്റ്ഹുഡ്, മാരേജ്, അനോയിന്റിങ് ഓഫ് ദ സിക്ക് ഓർ അങ്ഷൻ എന്നുള്ളത്. ഇങ്ങനെ 7 കുദാശകളാണ് പറയുക. നമ്മള് ഈ പ്രത്യേകിച്ച് നോയമ്പില്, ബാക്കി നമ്മൾ കുദാശകളെ പറ്റിയൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. നോയമ്പില് വിശുദ്ധ കുമ്പസാരത്തെ പറ്റി ഇപ്പൊ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഈ അമേരിക്കയില് വിശുദ്ധ കുമ്പസാരത്തെ പറ്റി ഒന്നും പറയാൻ പാടില്ലെന്നോ, അല്ലെങ്കിൽ വിശുദ്ധ കുമ്പസാരം ആവശ്യമില്ലെന്നോ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇന്ത്യയിലൊക്കെ ഉള്ളത് ചെയ്താൽ മതി, ഇന്ത്യയിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യും, ഇവിടെ ചെയ്യുകയില്ല. അതിന്റെ കാര്യം എന്താണെന്ന് അങ്ങനെ അങ്ങ് പുഴി കിട്ടുന്നില്ല തന്നെ കാര്യം എന്നുള്ളത്. എനിവേ, ഈ ഒരു മനുഷ്യനോട് പറയണ്ട എന്നൊക്കെ കരുതിയിട്ടാവാം. എന്നോട് ഈ ഇടയ്ക്ക് നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോഴല്ല, വേറെ ആരെങ്കിലും കാണുമ്പോഴോ ഒക്കെ ഉള്ള ചോദ്യങ്ങൾ, പല ഇടത്തുനിന്ന് ചോദ്യങ്ങൾ കേൾക്കുമല്ലോ. അപ്പം വളരെ എല്ലാവരുടെ മനസ്സിലുള്ളൊരു ചോദ്യം ഒരാൾ എന്നോട് ചോദിച്ചത്, എല്ലാവരുടെ മനസ്സിലുള്ളതാണ്. അത് ചോദിച്ച ആള് എന്റെ ആശയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ അർത്ഥത്തിലും അല്ല അത് ചോദിച്ചത്. എല്ലാവരുടെയും മനസ്സിലുള്ളൊരു കാര്യം, എന്തുകൊണ്ട് ഒരു മനുഷ്യനോട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന്. അത് ദൈവനമ്പുരാൻ അങ്ങനെ കൽപ്പിച്ചതുകൊണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20:21 വാക്യം, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ സ്വർഗത്തിൽ മോചിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ മോചിക്കാതിരിക്കുന്നു സ്വർഗത്തിൽ മോചിക്കപ്പെടാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗോഡ് എസ്റ്റാബ്ലിഷ്ഡ് ദിസ് സാക്രമെന്റ്. ദൈവനമ്പുരാൻ തന്നെ ഈ കുദാശ സ്ഥാപിച്ചതായതുകൊണ്ട്. പിന്നെ അടുത്ത ഒരു സംശയമാണ്, നമുക്ക് അതൊക്കെ നേരിട്ട് ദൈവത്തോട് പറഞ്ഞാൽ പോരെന്നേ. അപ്പൊ ഞാൻ പറയാം, അതിന് ചുമ്മാതെ നഴ്സറി പിള്ളേരുടെ ബുദ്ധി ഉപയോഗിച്ചൊരു മറുപടി എനിക്ക് പെട്ടെന്ന് എനിക്കതാ തോന്നിയത്. അപ്പം എനിക്ക് ചോദിക്കുന്നത്, ഞാൻ എല്ലായിടത്തും ചോദിക്കാറുള്ള കാര്യമാണ്, എല്ലാവരോടും ചോദിക്കാറുള്ള, ഇങ്ങനത്തെ പറയുന്നവരോടെല്ലാം ചോദിക്കാറുള്ള കാര്യമാണ്.
അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെയെങ്കിലും പോയി അങ്ങ് പിന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലാതെ പള്ളിയിലോട്ട് പോന്നെ. വീട്ടിൽ ഇരുന്ന് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നല്ലോ. വീട്ടിൽ ഇരുന്ന് നിങ്ങളുടെ പിള്ളേരെ ഒരു ബേസിനകത്തിച്ചിട്ട് വെള്ളം എടുത്ത് നിങ്ങൾ അങ്ങ് മാമോദിസ മുക്കിക്കും. അപ്പൊ എന്നാ കുഴപ്പം? അതിനൊന്നും കുഴപ്പമില്ല, കുഴപ്പമുണ്ടോ? നിങ്ങളുടെ നമ്മുടെ ഭാഷയിൽ കുഴപ്പം കാണത്തില്ല. പക്ഷെ ഇതൊരു കൂതാശയും, ഇത് ചെയ്യാൻ പ്രത്യേക ആൾക്കാരെ ക്രമീകരിച്ചും പിന്നെ അതിനെ കുറവും കുറ്റവും ഒക്കെ ഉണ്ടാവാം. പക്ഷെ ദ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്നത് ദ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ഗോഡ് എന്നുള്ളതാ, ദൈവത്തിന്റെ പൗരോഹിത്യമാണ്. ദൈവം സ്ഥാപിച്ച പൗരോഹിത്യം എക്സർവ, അതിനകത്ത് നിൽക്കുന്ന കർത്തൃപ്പയം നിൽക്കുന്ന മനുഷ്യന്റെ കാര്യമല്ല, അയാളെ തലഹീനതയുള്ളതാ. ഇബ്രായർ 5:1 വായിക്കുമ്പം മനുഷ്യൻ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ മോചനം യാചിക്കുന്നു എന്ന്. അതുകൊണ്ട് അഹൂസയ പ്രാർത്ഥനയൊക്കെ, കർത്താവ് എന്റെ പാപ അനവധിയായ എന്റെ പാപങ്ങളും നിന്റെ വിശ്വാസമുള്ളതിന്റെ ജനത്തിന്റെ പാപങ്ങളും നമ്മൾ ഈ അബ്സല്യൂഷൻ പ്രയറിൽ ചൊല്ലുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ മുട്ടാപ്പോക്ക് പറഞ്ഞിട്ട് അത് ഒഴിവാക്കിയിട്ട് സത്യകുംഭസാരം നടത്താനും കൂതാശകൾ അതിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനും ഇതൊക്കെ കൊണ്ട് നമുക്ക് സാധിക്കണമെന്ന് മാത്രം ഞാൻ ആ ഭാഗത്തുനിന്ന് സൂചിപ്പിക്കുന്നു. അവസാനത്തേത് അനോയിന്റിങ് ഓഫ് ദി സിക്ക് ആണ്. നമ്മളതൊക്കെ രോഗി ലേപനം എന്ന് പറയുന്നത്, നമ്മൾ രോഗികളുടെ തൈലാഭിഷേകം എന്ന് പറയുന്നത് യാക്കോബിന്റെ ലേഖനം. നിങ്ങൾ യാക്കോബിന്റെ അതൊന്ന് വായിച്ചോ പെട്ടെന്ന്, ഈ വായിച്ചേ 5:5.
നിങ്ങളിൽ കഷ്ടം അനുഭവിച്ചിൽ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ട് പാടട്ടെ, നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കും.
നീതിമാന്റെ
കൃപയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു.
ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നേ. ഇതിനകത്ത് പള്ളിയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്താനാ പറഞ്ഞു, മൂപ്പന്മാരെ വരുത്തിയിട്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യും, കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി. നോക്കൂ, ഇതൊക്കെ വളരെ കൃത്യമാണ് കേട്ടോ. ഈ ചുമ്മാ പെന്തക്കോസുകാരും അവരും പറയുന്ന കേട്ടോ, അതിലെ ഓടരുത്. എണ്ണ പൂശി അവനെ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഇതെല്ലാം തൈലാഭിഷേക ശുശ്രൂഷയിൽ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം പ്രാർത്ഥിക്കുന്ന. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന്, ഈ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, 32-ാം സങ്കീർത്തനം വായിച്ചാലേ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, യഹോവ അനർത്ഥം കണക്കിടാതെ ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. അപ്പൊ ആത്മാവിൽ കപടമില്ലാതെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താ ചെയ്യേണ്ടത്? ബാക്കിയൊന്ന് വായിച്ചേ ജിജി.
ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി, രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു, എന്റെ മഞ്ഞ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എന്റെ പാപം എന്നോട് അറിയിച്ചു, എന്റെ അതിർത്തിയും മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു.
ഈ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു കിട്ടാനായിട്ട് നമ്മൾ ഏറ്റു പറയണം, ഏറ്റു പറയണം കേട്ടോ. സൗരശവാക്കി 28:13 പറയുന്ന അതാ, ലംഘനങ്ങളെ മറയ്ക്കുന്നതിന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. ഇവിടെ പറയുക തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ്. മുമ്പേ ചോദിച്ചതിന്റെ ഉത്തരമായി കിടക്കുന്നത്, എന്തിനാ ഈ ഏറ്റു പറയുക? ചുമ്മാ ഒറ്റയ്ക്ക് നിന്ന് അടുക്കള എന്ന് വിളിച്ചു പോയാ പോരെ? പോരാ, തമ്മിൽ ഏറ്റു പറയണം. മനസ്സിലായോ? വരൂ, നമുക്ക് തമ്മിൽ വാദിക്കാം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വരൂ നമുക്ക് തമ്മിൽ വാദിക്കാം, നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ഞു വെപ്പായിരുന്നാൽ അത് രൂപം പോലെ വെളുക്കും, രക്താംബരം പോലെ ആയിരുന്നാൽ അത് പഞ്ഞു പോലെ ആയിത്തീരും. അതാ നടക്കുന്നത്, അത് നടക്കുന്നത് തമ്മിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുകയാണ്. അത് എങ്ങനെയാ പറയുക? അതിനുവേണ്ടി ഒരാളെ പ്രത്യേകം ക്രമീകരിച്ച് അതിനുവേണ്ടി ക്രമീകരിച്ച് കൗതാശികമായിരിക്കുന്ന കർമ്മത്തിലൂടി അബ്സല്യൂഷൻ പ്രയർ നടത്തി, പിന്നെ അതിനോടൊപ്പം ഒരു കൗൺസിലിങ്ങിന്റെ സെഷനും കൂടെ ഉണ്ട് അതിനകത്ത് കേട്ടോ. അത് മനുഷ്യമായിട്ട് കുറച്ച് ഉപദേശങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും. ഈ പുരോഹിതനും പോയി കുമ്പസാരിക്കുന്നതന്നേ വേറെ, അദ്ദേഹം വേറെ അച്ഛന്മാരുടെ അടുത്ത് കുമ്പസാരിക്കും, മദ്രാച്ചന്മാരുടെ കുമ്പസാരി, എല്ലാവരും കുമ്പസാരിക്കുന്നവരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകം ക്രമീകരിക്കപ്പെട്ട ഇടങ്ങളിലാണെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നമ്മള് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി. തമ്മിൽ പാപങ്ങളെ ഏറ്റു പറയാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇത് എതിർക്കുന്ന സെക്റ്റേറിയൻ ഗ്രൂപ്സിൽ ഒരിക്കലും അവർ ഏറ്റു പറയാറില്ല. അപ്പൊ ദൈവത്തിന്റെ കൽപ്പനകളെ മുഴുവൻ വിഘാതമായിട്ട് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി കൊമ്പും കുഴലും ഊതും നടത്തും. നമുക്ക് താല്പര്യം അതാണല്ലോ, നമുക്ക് താല്പര്യം നോയമ്പ് നോക്കണ്ട, ഉപവസിക്കണ്ട, കെട്ടുപാടൊന്നും വേണ്ട. ഞാൻ ആദ്യം തുടങ്ങി തന്നെ മോശ പ്രാർത്ഥിച്ചപ്പോ കൽപ്പന കിട്ടിയെന്നും പറഞ്ഞാ തുടങ്ങിയത്. നമുക്കതൊന്നും ഇല്ലാതെ വളയം ഇല്ലാതെ ചാടാനായിട്ട് നമുക്ക് താല്പര്യം. അങ്ങനെയുള്ളവരിപ്പോ പറഞ്ഞിട്ട് തന്നെ കാര്യം. പക്ഷെ തിരുവചനം പറയുന്നത് ഇതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് മൂപ്പനെ വരുത്തിയിട്ട് തമ്മിൽ പാപങ്ങളെ ഏറ്റു പറയാൻ പറഞ്ഞ വേറെ ഏതാണ്ട് കാര്യം ഒന്നല്ലല്ലോ, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ല ഉള്ളൂ. അതുകൊണ്ട് അതാണ് അതിന്റെ ചില ചില വാക്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഹെഡിങ്, ഹൗ മെനി ഇമ്പോർട്ടൻറ്റ് സാക്രമെന്റ്സ് ആർ ദേർ, വാട്ട് ആർ ദേ, സെവൻ ഹോളി ബാപ്റ്റിസം, മിർ ക്രിസ്മേഷൻ, ഹോളി കൺഫെഷൻ, ഹോളി കുർബാന, പ്രീസ്റ്റ്ഹുഡ്, മാരേജ്, അങ്ഷൻ ഓർ അനോയിന്റിങ് ഓഫ് ദ സിക്ക്, ഇതാണ് ഏഴ് കുദാശകൾ. ഒരു വിശ്വാസി സ്വീകരിക്കപ്പെടാൻ നിർബന്ധിതമായിരിക്കുന്ന കുദാശകൾ, മാൻഡറ്റോറി. വാട്ട് ആർ ദ സാക്രമെന്റ്സ് ആർ സപ്പോസ് ടു ബി ഒബ്സർവ് കമ്പൽസറിലി, ദാറ്റ് മീൻസ് മാൻഡറ്റോറി ബൈ എ ഫെയ്ത്ത്ഫുൾ, എന്തൊക്കെയാണെന്നുള്ളത്. ദേ ആർ ബാപ്റ്റിസം, ക്രിസ്മേഷൻ ഓർ ഹോളി മിർ, മുറോൻ അഭിഷേകം, കൺഫെഷൻ ആൻഡ് ഹോളി കുർബാന ആൻഡ് അങ്ഷൻ ഓർ രോഗികളുടെ തൈലാഭിഷേകം. ഈ കാര്യങ്ങൾ മാമോദിസ, മൂറോൻ, വിശുദ്ധ കുമ്പസാരം, വിശുദ്ധ കുർബാന, രോഗികളുടെ തൈലാഭിഷേകം, ഈ മൂന്ന് ഈ അഞ്ച് കുദാശകളാണ് ഓരോരുത്തരും മാൻഡറ്റോറി ആയിട്ട് സ്വീകരിക്കേണ്ടത്. അല്ല, ടു ഓഫ് ദം ആർ ഓപ്ഷണൽ. വാട്ട് ആർ ദേ? പ്രീസ്റ്റ്ഹുഡ് ആൻഡ് മാരേജ്. സൗകര്യമുള്ളവർ സ്വീകരിച്ചാൽ മതി. എല്ലാവരും പോയി അച്ഛനാണോ നിർബന്ധമില്ല. എല്ലാവരും കല്യാണം കഴിക്കണമെന്നും നിർബന്ധമൊന്നും ഇല്ല. കല്യാണം കഴിച്ചിട്ട് ചിലർ കല്യാണം കഴിച്ച് കാണുമ്പോൾ ഓർക്കും ദൈവമേ ഇതൊന്നും കഴിക്കാതിരുന്നാലും കുഴപ്പമില്ലായിരുന്നു എന്ന് വിചാരിക്കും. ഇനിയിപ്പോ എന്നെ പറ്റി എന്റെ ഭാര്യ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് അറിയാമല്ല. അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ ഈ ചിലരൊക്കെ ഈ തലവേദന ഉണ്ടാക്കാനായിട്ട് അതൊക്കെ ഓപ്ഷണലായിട്ടുള്ളതാണ് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അഞ്ച് പ്രധാനപ്പെട്ട കുദാശകളാണ് നമ്മൾ സ്വീകരിക്കാനായിട്ട് മാൻഡറ്ററി ആയിട്ടുള്ളത്, അത് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് ആവർത്തിക്കപ്പെടാത്ത കുദാശകൾ അതൊക്കെയാണ്. വിച്ച് സാക്രമെന്റ്സ് ആർ നോട്ട് റിപ്പീറ്റഡ്? ആവർത്തിക്കപ്പെടാത്ത കുദാശകൾ, ഹോളി ബാപ്റ്റിസം, ക്രിസ്മേഷൻ ആൻഡ് ഹോളി പ്രീസ്റ്റ്ഹുഡ്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ സ്വീകരിക്കുന്നു എങ്കിൽ സ്വീകരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. മാമോദീസായും മൂറോനും പട്ടത്തുവും. ഇവിടെ ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പലർക്കും ഉള്ള ഒരു സംശയമാണ് ഈ മരണസമയത്തെ ശരീരത്ത് ഒഴിക്കുന്ന മൂറോനാണോ എന്നെ. മരിച്ചു കഴിയുമ്പം നമ്മള് മണ്ണും തൈലവും കൂടെ ഒഴിക്കുമല്ലോ, അത് മൂറോനാണോ എന്നൊരു സംശയമുണ്ട്. ഒരിക്കലും അല്ല, മൂറോൻ അല്ല അവിടെ ഉപയോഗിക്കുന്നത്. മൂറോൻ ഉപയോഗിക്കുന്നത് രണ്ടിടങ്ങൾ, വേണമെങ്കിൽ അത് മൂന്ന് എന്ന് പറയാം. എന്തുകൊണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ ദൈവാലയ കൂദാശയ്ക്കും, ദരിസ് ടെമ്പിൾ ഓർ ചർച്ച്. ഓൾസോ വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞാൽ വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നമ്മള് ദൈവത്തിന്റെ മന്ദിരമാണ്. അങ്ങനെ നമ്മുടെ ശരീരം, അതായത് ദൈവാലയം, രണ്ട് ദൈവാലയങ്ങൾ, ഒന്ന് ഈ ചർച്ചിന്റെ എന്ന് പറയുന്ന ഭൗതികമായിരിക്കുന്ന കെട്ടിടം, ദൈവാലയം എന്ന കെട്ടിടം, രണ്ട് എന്റെ ശരീരമാകുന്ന ദൈവാലയം. അപ്പോ ദൈവാലയങ്ങളിലാണ് മൂറാൻ ഉപയോഗിക്കുന്നതെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി, അപ്പൊ നമുക്കത് കിട്ടും. പള്ളിയും നമ്മുടെ ശരീരവും, ഇത് രണ്ടും ദൈവാലയങ്ങളാണ്. അതോടൊപ്പം തബലൈത്തപ്പലക, മൂവിങ് ഓൾട്ടർ എന്ന് പറയുന്നത്, തബലൈത്തപ്പലകയിൽ ഞാൻ മൂന്ന് എന്ന് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞ കാര്യം അതാ. സത്യത്തിൽ ദൈവാലയ കൂദാശ നടത്തുമ്പോൾ അതിനകത്ത് വരുന്ന ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരുന്നതാണ്. തബലൈത്തായുമാണ് മൂറോനും കൊണ്ട് കൂദാശ ചെയ്യുന്നത് എന്നുള്ളത്. അത് ദൈവാലയത്തിലെ ഉപകരണം ആയതുകൊണ്ട് വേണമെങ്കിൽ രണ്ടിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ ഈ മൂന്നിടങ്ങളിലാണ് മൂറോൻ ഉപയോഗിക്കുകയുള്ളൂ, അല്ലാതെ വേറെ എങ്ങും ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ഈ തബലൈത്ത പലക എവിടെ ഉണ്ടെങ്കിലും, ത്രോണോസ് ഇല്ലെങ്കിൽ പോലും വിരിക്കൂട്ടിന്റെ അടിയിൽ ഒരു പലക ഉണ്ടാവും, പ്രത്യേക നീളത്തിലും വീതിയിലും റെക്ടാംഗിൾ ഷേപ്പില്. അത് ഉപയോഗിച്ചാണ്, വിരിക്കൂട്ടിന്റെ അടിയിൽ വെച്ചിട്ടാണ് വിശുദ്ധ കുർബാന ചൊല്ലുന്നത്. അത് എവിടെ വെച്ചും, അത് പ്രത്യേകം വേർതിരിക്കപ്പെട്ട് എവിടെ വെച്ചും കുദാശ ചൊല്ലാൻ, കുർബാന ചൊല്ലാനായിട്ട് അധികാരമുണ്ട്. ഈ ഇടങ്ങളിൽ മാത്രമേ മൂറോൻ ഉപയോഗിക്കുകയുള്ളൂ.
വല്ലാതെ മരിച്ചു കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന അതിനുവേണ്ടി പ്രത്യേകം വേർതിരിക്കപ്പെട്ട തൈലമാണ് എന്നുള്ളത് മാത്രം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ മാമോദീസയും മോറോനും പട്ടത്തവും ഇത് ആവർത്തിക്കപ്പെടാത്ത ദേ ആർ നോട്ട് റിപ്പീറ്റഡ് വൺസ് ഒന്ന് സൂചിപ്പിക്കുന്നു. അടുത്തതായിട്ട് ഇസ് ദെയർ എനി സ്പെഷ്യൽ മീനിങ് ഫോർ ദി ഡിജിറ്റ് 7? ഏഴ് എന്ന സംഖ്യയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളൊരു കാര്യം. എന്താണ് ഏഴിന്റെ പ്രത്യേകത? ഏഴ് എന്ന അക്കം വിശുദ്ധ വേദപുസ്തകത്തിൽ പല പ്രാവശ്യം കാണുന്നുണ്ട്. രണ്ടു മൂന്ന് വേദഭാഗങ്ങളൊന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം 4:4, 4:24, ജനസിസ് ചാപ്റ്റർ 4:24.
കായിനു വേണ്ടി ഏഴിരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമക്കിന് വേണ്ടി 77 പകരം ചെയ്യും.
എന്ന് പറഞ്ഞാൽ ദൈവം യഹോവയാം ദൈവം കയ്യനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുമ്പോ നോദ് ദേശത്തേക്ക് പോകുമ്പോ കയ്യൻ പറഞ്ഞു എന്നെ ആരെങ്കിലും കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. ഉടനെ ദൈവനമ്പുരാൻ ഉൽപ്പത്തി പുസ്തകം 4:4 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവനമ്പുരാൻ അരളി ചെയ്ത കാര്യമാണ് കയ്യിനെ ആരും കൊല്ലാതിരിക്കേണ്ടതിന് അവനെ പ്രത്യേക ഒരു അടയാളം വെച്ചുവിട്ടു, ഇങ്ങനെ കൊല്ലരുത്. ഇനി കൈ എന്നിട്ട് ദൈവം പറഞ്ഞ കാര്യം കയ്യിനെ ആരെങ്കിലും കൊന്നാൽ അവനോട് 7 പകരം ചെയ്യുമെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ദൈവക്രോധം അവന്റെ മേൽ 7 വരുമെന്ന്. അപ്പൊ അതാണ് 7 എന്നൊരു സംഖ്യ നമ്മൾ അവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 4:24 വായിച്ചത്. ഇനി സംഖ്യാവസ്തു 23:1, നമ്പേഴ്സ് ചാപ്റ്റർ നമ്പർ 23:1.
അനന്തരം ബിലയാം ബാലാക്കിനോട്, ഇവിടെ എനിക്ക് 7 യാഗപീഠം പണിത് 7 കാളകളെയും 7 ആട്ടുകൊറ്റനെയും ഒരുക്കി നിർത്തുക എന്ന് പറഞ്ഞു.
7 യാഗപീഠം, 7 കാളകൾ, 7 ആട്ടുകൊറ്റന്മാർ, ഇതെല്ലാം പൂർണതയുടെ സംഖ്യകളാ കേട്ടോ. ഇറ്റ് ഈസ് ഇന്റർപ്രറ്റഡ് ആസ് എ നമ്പർ ഓഫ് കംപ്ലീറ്റ്നെസ് ഓർ പെർഫെക്ഷൻ. അതുകൊണ്ടാ 7 എന്നുള്ളതിന്റെ പ്രാധാന്യം. രണ്ട് വാക്യങ്ങളും കൂടെ വായിക്കാം. സെക്കൻഡ് ക്രോണിക്കിൾസ് 29:21, രണ്ട് ദിനവൃത്താന്തം 29:21, രണ്ട് ദിനവൃത്താന്തം.
അവർ രാജ്യത്തിനും മിക്ക മന്ദിരത്തിനും യഹൂദയ്ക്കും വേണ്ടി 7 കാളയെയും 7 ആട്ടുകൊറ്റനെയും 7 കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് 7 വെള്ളാട്ടുകൊറ്റനെയും കൊണ്ടുവന്നു.
7 കുഞ്ഞാട്, 7 വെള്ളാട്ടുകൊറ്റൻ, 7 കാള, 7 ആട്ടുകൊറ്റന്മാർ എന്നിങ്ങനെ ദൈവസനയിൽ യാഗം അർപ്പിക്കുവാനൊക്കെ വണ്ണം. ഇതെല്ലാം പൂർണ്ണതയെ കാണിക്കുന്ന സംഖ്യ 7 എന്നുള്ളത്. വെളിപ്പാട് പുസ്തകം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണല്ലോ വെളിപ്പാട്. 1:4, 3:1, 4:5 വെളിപ്പാട്. റെവലേഷൻ സ്റ്റെപ്പ് നമ്പർ 1:4.
ഏഴ്
സഭകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു പൂർണതയുടെ കാര്യമായിട്ട് 3:1.
സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്.
ദൈവത്തിന്റെ 7 ആത്മാവ്, 7 നക്ഷത്രം. ഈ 7 ആത്മാവ് എന്ന് പറയുന്നത് പോലെ ഈ സാക്രമെന്റ്സ് എന്നുള്ള മീനിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന, ആരും അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല, അങ്ങനെ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ദൈവത്തിന്റെ 7 ആത്മാവ് എന്നുള്ളത്. 4:5.
സിംഹാസനത്തിൽ നിന്നും മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന്റെ മുമ്പിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു.
അതെ, 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കാണുകയാണ്. അപ്പൊ ഇതൊരു പരിപൂർണതയുടെ അടയാളമായിട്ട് ഈ സംഖ്യ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. 3 എന്ന സംഖ്യ, ഇതിന്റെ ഒരു 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 കമ്പാരിസണും കൂടെ പറയാം. ഹൗ ഇറ്റ് കംസ് 7, 3+4, വാട്ട് ഈസ് റെപ്രസെന്റിങ് 3? 3 is found in Trinity and 4 is taken for the complete creation. Complete creation means the 4 quarters of earth. എന്ന് പറയാറുണ്ടല്ലോ അല്ലെ, 4 ദിക്കുകൾ എന്ന് പറയാറുണ്ട്. അപ്പോ 4 quarters of earth represents complete creation and 3 represents holy Trinity. അതായത് Trinity means creator and 4 quarters represents whole creation. Creator and creation. മനസ്സിലായല്ലോ. അപ്പം 4, 3, 7. അപ്പൊ വിശുദ്ധ തൃത്വത്തെയും സമസ്ത സൃഷ്ടിയുടെയും പ്രതീകമായിട്ട് കണ്ട് അങ്ങനെ 3, 4 കൂടിയ 7 എന്നുള്ളത് സൃഷ്ടാവിനെയും സൃഷ്ടിയെയും തമ്മിൽ സംയോജിപ്പിക്കുന്ന കൂദാശകളുടെ എണ്ണമായിട്ടും ചില വ്യാഖ്യാനങ്ങൾ ഉണ്ട്. ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചു എന്നുള്ളതേ ഉള്ളൂ. 3 is found in Trinity and 4 is taken for the complete creation. The number that joins the creation and the creator is the sum of 3 and 4 is 7. Some interpret it in this way. ഇത് തമ്മിൽ സംയോജിപ്പിക്കുന്ന റെപ്രസെന്റ് സെവൻ സാക്രമെന്റ്സ് എന്നുള്ള അർത്ഥത്തിൽ ചില വ്യാഖ്യാനങ്ങളുമുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് കാണാം. ക്രിസ്തുവിന് കുദാശികളുടെ ലക്ഷ്യവും പ്രാധാന്യം എന്താ? വാട്ട് ആർ ദ എയിം ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ദി സാക്രമെന്റ്സ്? വാട്ട് ആർ ദ എയിം ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സാക്രമെന്റ്സ്? യേശു ക്രിസ്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട 4 കാര്യങ്ങളോ ഈ കുദാശകൾ വഴിയായിട്ട് സംഭവിക്കുന്ന ഇമ്പോർട്ടൻറ്റ് 4 തിങ്സ്. ഫസ്റ്റ് വൺ ഈസ് ബ്രിങ് അവർ ലൈഫ് ഇൻ യൂണിറ്റി വിത്ത് ട്രിനിറ്റി. ദൈവവുമായിട്ട് തൃത്വദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് മനുഷ്യന്റെ ജീവിതത്തെ കൊണ്ടുവരിക. സെക്കൻഡ് വൺ ഈസ് സ്ട്രെങ്തൻ അവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ ശക്തീകരിക്കുക. തേർഡ് വൺ ഈസ് ടു ബ്രിങ് ദ ബിലീവേഴ്സ് ആസ് പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ലൈഫ്, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വിശ്വാസികളെ പങ്കുചേരുക. ഫോർത്ത് വൺ ഈസ് ടു ഫ്രീ അസ് ഫ്രം സിൻഫുൾ ഡെത്ത്, മരണകരമായിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാപ മരണത്തിൽ നിന്ന് നമ്മെ സ്വതന്ത്രരാക്കുന്നു. അതോടൊപ്പം ഇറ്റ് ഓൾസോ ഷവേഴ്സ് ദ ഗ്ലോറിഫൈങ് ഇറ്റേണൽ ലൈഫ് ടു അസ്. അങ്ങനെയെങ്കിൽ 5 കാര്യങ്ങൾ നമുക്ക് പറയാം. ബ്രിങ് അവർ ലൈഫ് ഇൻ യൂണിറ്റി വിത്ത് ട്രിനിറ്റി, സ്ട്രെങ്തൻ അവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ടു ബ്രിങ് ദ ബിലീവേഴ്സ് ആസ് പാർട്ടേക്കേഴ്സ് ഓഫ് ക്രൈസ്റ്റ് ലൈഫ്, ടു ഫ്രീ അസ് ഫ്രം സിൻഫുൾ ഡെത്ത്, ഓൾസോ ഷവേഴ്സ് ദ ഗ്ലോറിഫൈങ് ഇറ്റേണൽ ലൈഫ് ടു അസ്. ഫിഫ്ത് വൺ ഈസ് ഇറ്റേണൽ ലൈഫ്, നിത്യജീവൻ. ഈ കാര്യങ്ങൾ എല്ലാം കൂടി ഒറ്റ വാക്യത്തിൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് വായിച്ചു യോഹന്നാന്റെ സുവിശേഷം 17:21 വാക്യം, സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 17:21.
നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവ് നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ.
ഇതാ ഒറ്റ വാക്യത്തിൽ ഇത് കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ, പിതാവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ദ എസൻസ് ഓഫ് ഗോഡ് ഈസ് കംപ്ലീറ്റഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. അതാ അവിടെ കാണുന്ന അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത. ദൈവത്തിന്റെ സത്ത യേശുക്രിസ്തുവിൽ പൂർണ്ണമായിരിക്കും. അതുപോലെ ഇവരും തമ്മിൽ ഒന്നായി തീരണം. യേശുക്രിസ്തുവിന്റെ യുനോ ദിസ് ഈസ് ദി ഹൈ പ്രീസ്റ്റ് പ്രയർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. സെയിന്റ് ജോൺ ചാപ്റ്റർ നമ്പർ 17 ഈസ് ദി ഹൈ പ്രീസ്റ്റ് പ്രയർ, മഹാപുരോഹിത പ്രാർത്ഥനയാണ്. മഹാപുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഇതായി പുരോഹിതൻ ചെയ്യുന്നത് റെക്കൺസൈലിംഗ് ദ മാൻ വിത്ത് ഗോഡ്. ഇവിടെ പറയുക ഈ 21 വാക്യം ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, പിതാവേ ഞാനും നീ ഒന്നായിരിക്കുന്ന പോലെ അവരും തമ്മിൽ ഒന്നായി തീരണം. അതിന്റെ മുന്നും പുറകും എല്ലാം വായിച്ച് നിങ്ങൾ നോക്കണം. വായിക്കുമ്പോൾ അതിന്റെ പൂർണ്ണതയാണ് ആ വാക്യത്തിൽ കാണുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവോട് നമ്മളെ സംയോജിപ്പിക്കുക, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ ശക്തീകരിക്കുക, ക്രിസ്തുവിന്റെ ജീവിതത്തിൽ വിശ്വാസികൾ പങ്കുചേരുക, നമ്മെ പാപമരണങ്ങളിൽ സ്വതന്ത്രമാക്കുക, നിത്യജീവന്റെ മഹത്വം നമ്മുടെ മേൽ തരിക, ഈ കാര്യങ്ങളെല്ലാം കുദാശകളാൽ നമുക്ക് പ്രാപ്തമാകുന്നു എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഓൾസോ അറ്റെയിൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ രാജ്യം, ദൈവരാജ്യം കുദാശകളിൽ നമുക്ക് അങ്ങനെ പ്രാപ്യമാക്കുന്നു എന്നുള്ള കാര്യം അവിടെ കാണുന്നത്. അതിലൂടെ ദൈവീകരണം എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഇറ്റ് ലീഡ്സ് അസ് ടു ആൻ അൾട്ടിമേറ്റ് എയിം ഓഫ് മേക്കിംഗ് അവർ സെൽഫ് ഗോഡ്ലിനെസ്, മീൻസ് തയോസിസ്. തയോസിസ് ദൈവീകരണം, മനുഷ്യരായ നമ്മള് ദൈവത്വത്തിലേക്ക് പടിപടിയായിട്ട് ഉയരുന്ന ശ്രേഷ്ഠമായ അനുഭവമായിട്ടാണ് നമ്മളിത് കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കണ്ട കാര്യങ്ങള് കുദാശകളുടെ പരമമായ കുദാശ ഏതാണ് എന്നുള്ളത് കണ്ടു. വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സാക്രമെന്റ്? ജീസസ് ക്രൈസ്റ്റ് ഹിംസെൽഫ്. ഈസ് ഇറ്റ് പോസിബിൾ ടു സേ എക്സാക്ട്ലി ഹൗ മെനി സാക്രമെന്റ്സ് ആർ ദെയർ? നോ എന്നൊരു ആൻസർ കണ്ടു. വൈ എവറി ഇവന്റ് ഇൻ അവർ ലൈഫ് can turn into a sacrament, so we cannot say exactly how many sacraments are there. പിന്നീട് നമ്മൾ കണ്ടത് how many important sacraments are there, what are they? നല്ല പ്രധാനപ്പെട്ട കുദാശകൾ എത്ര ഉണ്ട്, 7 എന്നുള്ളത് കണ്ടു. What sacraments are supposed to be observed compulsorily by a faithful or mandatory to a faithful? അത് നമ്മൾ 5 എണ്ണമാണ് എന്നുള്ളത് കണ്ടു. Which sacraments are not repeated? ബാപ്റ്റിസം, ക്രിസ്മേഷൻ ആൻഡ് ഹോളി പ്രീസ്റ്റ്ഹുഡ് എന്നുള്ളത് കണ്ടു. പിന്നീട് നമ്മൾ കണ്ടത് ഇസ് ദയർ എനി സ്പെഷ്യൽ മീനിങ് ഫോർ ദ ഡിജിറ്റ് 7, അത് പെർഫെക്ഷനെ കാണിക്കുന്ന, കംപ്ലീറ്റ്നെസ്സിനെ കാണിക്കുന്നതാണെന്നുള്ളത് കണ്ടു. ട്രിനിറ്റി, ക്രിയേറ്റർ പ്ലസ് ക്രിയേഷൻ, ദ ഫോർ ക്വാർട്ടേഴ്സ് ഓഫ് എർത്ത്, ഹോളി ട്രിനിറ്റി തമ്മിലുള്ള ബന്ധം 4, 3, 7 എന്നൊരു വ്യാഖ്യാനം ഉണ്ടെന്ന് കണ്ടു. ആൻഡ് വാട്ട് ആർ ദി എയിം ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സാക്രമെന്റ്സ് എന്നുള്ളതിൽ, ബ്രിങ് അവർ ലൈഫ്സ് ഇൻ യൂണിറ്റി വിത്ത് ട്രിനിറ്റി, സ്ട്രെങ്തൻ അവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് ടു ബ്രിങ് ദി ബിലീവേഴ്സ് ആസ് പാർട്ടേക്കേഴ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ലൈഫ് to free us from sinful death, also we are partaking in eternal life, we can also attain the kingdom of God through these sacraments. It leads us to an ultimate aim of making ourselves godliness or theosis. Oru karyam kodi kandu unda itrayum karyangala nammal kaanugiyana adutha oru point like kerriyala ichira vishadamayittu parayan aagraham ulladhu kondu adutha aayathil namukku adu kaanam.
താങ്ക് യു അച്ഛ. നമുക്ക് അടുത്ത ആഴ്ചത്തെ ക്ലാസ് ബുധനാഴ്ചത്തെ വില്ലേജിലുണ്ടല്ലോ അല്ലേ? അടുത്ത ബുധനാഴ്ച ക്ലാസ് വെക്കാമെന്ന് വിചാരിക്കുന്നു, കാരണം വളരെ ചുരുക്കം പള്ളികളിലേ ഉള്ളൂ കുർബാന, ബാക്കിയെല്ലാം ചൊവ്വാഴ്ചയാണ് വരുന്നത്. അതുകൊണ്ട് വിനയത്തിന് സൗകര്യമാണെന്ന് പറഞ്ഞു. നമുക്കിപ്പോ അടുത്ത ബുധനാഴ്ചയും ക്ലാസ് കാണും, ഒരു ദിവസം വെറുതെ കാണേണ്ടെന്ന് വെച്ചു. അതുപോലെ അടുത്ത ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ക്ലാസ് ഉണ്ടായിരിക്കും. അതേ ഉള്ളു പറയാൻ.
ഓക്കെ, അപ്പൊ വീണ്ടും ഓർപ്പിക്കുന്നു, അടുത്ത ബുധനാഴ്ച എന്ന് പറയുന്നത് പാതി നോയമ്പായി, മിഡ്ലെൻഡായി, 25 ദിവസത്തെ നമ്മുടെ നോയമ്പ് വീണ്ടും കഴിയുക, സ്വയം ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാനും അനുഭവിക്കാനും കൂടുതൽ പ്രാർത്ഥിക്കാനും ഉള്ള അവസരങ്ങളാണ് എന്നുള്ളത് ഓർപ്പിക്കുന്നു. പിന്നെ വേറെ എന്തെങ്കിലും അനൗൺസ്മെന്റ് ഉണ്ടോ സന്ദമയാണ്ടി?
ഈ ഹൂസ്റ്റൺ റീജിയനിലും ഈ ശനിയാഴ്ച ഞായറാഴ്ച ആയിട്ട് അവരുടെ എസ് എ കോമിറ്റീസ് നടക്കുകയാണ്. അതിന് എല്ലാവർക്കും ഗുഡ് ലക്ക് നേരുന്നു. അതുപോലെ രണ്ട് റീജിയനുകളിൽ നമ്മുടെ റീജിയണൽ മീറ്റിംഗ് നടക്കുന്നു. ചിക്കാഗോ റീജിയനിലും അതുപോലെ ഡാലസ് റീജിയനിലും റീജിയണൽ മീറ്റിംഗ് ആണ് ഈ സാറ്റർഡേ. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഭംഗിയായിട്ട് പോകാൻ വേണ്ടി കൂടുതൽ പേരെ അറ്റൻഡ് ചെയ്യാനും അതുപോലെ ദൈവത്തെങ്കിലേക്ക് കൂടുതൽ അടുക്കുവാനും അത് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർക്കുക അതിനെ കുറിച്ച്.
ശുദ്ധമുള്ള ബാബാ, ശുദ്ധമുള്ള അവസാനം ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷാവായ ഉത്രാജയമുള്ള ശ്രീബായ ഞങ്ങളെ മറച്ചുകൊള്ളണം. ശുദ്ധമുള്ള റുഹാ, ശുദ്ധമുള്ളതിന്റെ കൂടെ ഇരിപ്പിന് സ്വാനങ്ങളായി ചമച്ചുകൊള്ളണമേ. ദൈവമായ ഭർത്താവെ, നേരോക്കിനും കാലോക്കും എല്ലാ സമയത്ത് വന്നേക്കും. നിന്റെ ദൈവത്വത്തിന്റെ ചെറിയ കഴിഞ്ഞ് ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമേ. ദൈവമായ ഭർത്താവെ, നിങ്ങളെല്ലാവരും താഴ്ചത്തിന് മുമ്പ് ആശമർപ്പിക്കുന്നു. കേട്ട വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഭർത്താവെ, ഇരുവായത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറി മജ്ജയെയും മാംസത്തെയും സന്ധിബന്ധങ്ങളെയും വേർപൊടി വിരിക്കും വരെ തുളസി എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം കായ്ക്കുവാനും പ്രയോജനമുള്ളതായി തീരുവാനും സ്വർഗം സംഗതിയാക്കി തീർക്കണമേ. ഇനി പഠന ക്ലാസ് സംബന്ധിച്ച എല്ലാവരും, അതിന് നേതൃത്വം നൽകിയവരും, പ്രത്യേകിച്ച് കർത്താവെ ഇതിന്റെ വിവിധ മേഖലകളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. പ്രസ്ഥാനത്തെ അനുഗ്രഹിക്കണമേ. പ്രവർത്തകരെ വാഴ്ത്തണമേ. ഞങ്ങളുടെ ബലഹീനങ്ങളായ നോയമ്പ് ഉപവാസങ്ങളെ സ്വർഗം സ്വീകരിക്കണമേ. നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും എന്നും വന്നേക്കും സ്തുതി സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേ. മറുപുത്ര പരിശുദ്ധാത്മാവാം ദൈവയോട് സംസർഗ ഉപവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകണമേ. ആമേ.
താങ്ക് യു അച്ഛൻ. ഗുഡ് നൈറ്റ് എവരിവൺ.